ഡിസ്കോഴ്സ് ഡേ ടു. സാധനയുടെ രണ്ടാം ദിവസം പൂർണ്ണമായി. രണ്ടാം ദിവസം പൂർണ്ണമായി. ഇനി ജോലി ചെയ്യുവാൻ 8 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. രണ്ടാം ദിവസം ആദ്യ ദിവസത്തേക്കാളും കുറച്ച് ഭേദം. എങ്കിലും പ്രയാസങ്ങളുണ്ട്. മനസ്സിനെ വശത്താക്കുന്ന ജോലിയല്ലേ, അത്ര എളുപ്പമൊന്നുമല്ല. ഈ കുരങ്ങിനെ പോലുള്ള മനസ്സ്, മർക്കട മാനസം എത്ര ചഞ്ചലമാണ്, എത്ര ചപലമാണ്. ഒരു കൊമ്പിൽ നിന്ന് വിട്ടാൽ മറ്റൊരു കൊമ്പിൽ, ഒന്ന് വിടുന്നു മറ്റൊന്ന് പിടിക്കുന്നു. ഒരു വിചാരം വിട്ടാൽ മറ്റൊന്ന് തുടങ്ങുകയായി, അത് വിട്ടാൽ മൂന്നാമതൊന്ന്. എത്രമാത്രം അശാന്തമാണ്, എത്ര വെപ്രാളമാണ്. വന്യമായ ഇതിനെ ഇണക്കിയെടുക്കണം. വളരെ സഹനശക്തിയോടുകൂടി പ്രവർത്തിക്കണം. ബുദ്ധിമാനായ ഒരാൾ ഒരു കാട്ടുമൃഗത്തെ മെരുക്കിയെടുക്കുന്നത് വളരെ ക്ഷമയോടെ സഹിഷ്ണുതയോടെയാണ്. കാട്ടുമൃഗം മനുഷ്യരുടെ വാസസ്ഥലത്തെത്തിയാൽ എന്തുമാത്രം ബഹളമുണ്ടാക്കും, എത്ര നാശനഷ്ടമുണ്ടാക്കും. അതേ കാട്ടുമൃഗം വശത്തായാൽ മനുഷ്യനടിമയായിത്തീരും, സേവകനായിത്തീരും. നമുക്ക് അപകടകാരിയായിത്തീരുന്ന കാട്ടാനയുടെ ആ ശക്തി, അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. അതിൻ്റെ മുഴുവൻ ശക്തിയും നമുക്ക് ദോഷമുണ്ടാക്കുന്നു, നമുക്ക് അപകടമുണ്ടാക്കുന്നു. ഇത് വശത്തായാൽ, ഇണങ്ങിയാൽ ഇതിൻ്റെ മുഴുവൻ ശക്തിയും നമുക്ക് ഗുണത്തിനായിത്തീരും, നന്മയ്ക്ക് കാരണമായിത്തീരും. മനസ്സിൻ്റെ ശക്തി സാധാരണമല്ല. വലിയ ആനകളെക്കാളും അനേകം ഇരട്ടി. ഹാനിയായാലും വളരെ ഇരട്ടി, ലാഭമായാലും വളരെ ഇരട്ടി. നമ്മളീ ജോലി ചെയ്യാനാണ് വന്നിരിക്കുന്നത്. വന്യമായ ഈ മനസ്സിനെ, അടക്കമില്ലാത്ത മനസ്സിനെ എങ്ങനെ മെരുക്കിയെടുക്കാം, എങ്ങനെ ഇണക്കിയെടുക്കാം, ഇതിൻ്റെ ശക്തി പൂർണ്ണമായും എങ്ങനെ നന്മയ്ക്കായി ഉപയോഗിക്കാം. ക്ഷമ, വളരെ ക്ഷമ. ചില സാധകർക്ക് ക്ഷമകെടും, ധൃതി വയ്ക്കും. കണ്ടോ, 2 ദിവസമായില്ലേ, മനസ്സിപ്പോഴും ഉറയ്ക്കുന്നില്ല. 5 ദിവസം കഴിഞ്ഞല്ലോ, കണ്ടോ, ഇപ്പോഴും മനസ്സുറയ്ക്കുന്നില്ല. ഇങ്ങനെയോർത്തി വ്യാകുലമാകുന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഇതെൻ്റെ പഴയ സ്വഭാവമാണ്. ഇഷ്ടമില്ലാത്തത് നടന്നാൽ ഞാൻ വ്യാകുലനാകുന്നു, ഇഷ്ടമുള്ളത് നടന്നില്ലെങ്കിൽ വ്യാകുലനാകുന്നു. ഇതായിരുന്നല്ലോ സ്വഭാവം. ഈ സ്വഭാവത്തിൻ്റെ സംവർദ്ധനമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ സാധനയുടെ പേരിൽ ഏകാഗ്രത കിട്ടണമെന്നാശിക്കുന്നു. ഏകാഗ്രത കിട്ടിയില്ല, ഇഷ്ടമുള്ളത് നടന്നില്ലല്ലോ, വ്യാകുലമായി. കഷ്ടം. 2 ദിവസം കഴിഞ്ഞു, എൻ്റെ മനസ്സുറയ്ക്കുന്നില്ല. അപ്പോഴേക്കും വ്യാകുലമാകുന്നു. ഈ സ്വഭാവം മാറ്റിയെടുക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അശാന്തമാകുന്ന സ്വഭാവം ഇത് മാറ്റിയെടുക്കുവാൻ വന്നിട്ട് ഇത് തന്നെ വർദ്ധിപ്പിക്കുന്നു. നല്ലതുപോലെ മനസ്സിലാക്കണം. എപ്പോഴെല്ലാം വ്യാകുലത ഉണ്ടായാലും, അതേത് കാരണം കൊണ്ടുണ്ടായാലും, മനസ്സുറയ്ക്കുന്നില്ലാത്തതുകൊണ്ടായാലും, മനസ്സിലുണർന്ന ചീത്ത വിചാരത്തിൻ്റെ പശ്ചാത്താപം കൊണ്ടായാലും, എന്തെങ്കിലും ഓർമ്മ വന്നതുകൊണ്ടുള്ള പരിഭ്രമം കൊണ്ടായാലും, മനസ്സ് അശാന്തമാകുന്നു. ഇന്നലെ പറഞ്ഞതുപോലെ ഈ സാധന ഓപ്പറേഷൻ ചെയ്യുന്ന സാധനയാണ്. ഓപ്പറേഷൻ പുരോഗമിക്കുമ്പോൾ അന്തർമനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും വികാരങ്ങൾ മുകളിലേക്ക് വരും. മുകളിലേക്ക് വന്നാൽ ശരീരത്തിൽ പ്രകടമാകും. എവിടെയെങ്കിലും അപ്രിയമായ സംവേദന ഉണർന്നാൽ വ്യാകുലമായി. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരണം, ഞാൻ വ്യാകുലനാകുവാൻ വേണ്ടിയല്ല ഇവിടെ വന്നത്, വ്യാകുലതയിൽ നിന്നും പുറത്തു വരുവാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ മനസ്സ് ഏകാഗ്രമല്ല, ഇപ്പോൾ മനസ്സ് ഓടിപ്പോയിരിക്കുന്നു. ഈ സമയത്തെ സത്യമാണിത്. ഈ സത്യത്തെ സ്വീകരിക്കുക. ഇപ്പോൾ എൻ്റെ മനസ്സ് ഓടിപ്പോയി, അത്രമാത്രം. അതിനെ മോശമെന്ന് ചിന്തിക്കരുത്, അതിനോട് കോപിക്കരുത്. കോപം തന്നോടാണെങ്കിലും കോപിച്ചാൽ വ്യാകുലനാകും. സത്യമെങ്ങനെയോ അങ്ങനെ സ്വീകരിക്കുക. മനസ്സോടിപ്പോയി, വീണ്ടും കൊണ്ടുവന്ന് ശ്വാസത്തിൽ നിർത്തുക. ശ്വാസമുണ്ടല്ലോ, വീണ്ടും തുടങ്ങി. വീണ്ടും മനസ്സോടിപ്പോയി, ഓടിപ്പോയി എന്നറിഞ്ഞു. വീണ്ടും ബോധം വന്നു, പുഞ്ചിരിച്ചുകൊണ്ട് ശ്വാസത്തിൽ കൊണ്ടുവന്നു. കരയരുത്, വ്യാകുലമാകരുത്. ഈ സ്വഭാവത്തിനെ മറിച്ചെടുക്കുവാനാണ് എത്തിയിരിക്കുന്നത്. എങ്ങനെയോ അങ്ങനെ മനസ്സോടിപ്പോയി, ഇത് സത്യമാണ്, അംഗീകരിച്ചു. വീണ്ടും ജോലി തുടങ്ങി. ഇപ്പോൾ കാണാം, ബോധപൂർവം ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ ഓടിപ്പോയ മനസ്സിനെ തിരിച്ചുകൊണ്ടുവരുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യമാദ്യം തോന്നിയതുപോലെ ഉഴറിപ്പോയ മനസ്സിനെ തിരിച്ചുകൊണ്ടുവരുവാൻ അധികം വലിച്ചുകൊണ്ടുവരേണ്ടതായിട്ടില്ല. നീ എവിടെ പോയിരുന്നു? നിനക്കീ പണിയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? വീണ്ടും ഓടി. ഈ ക്ഷണത്തിലെ സത്യം ഇതാണ്: മനസ്സോടിപ്പോയി. അപ്പോൾ തന്നെത്താനെ വന്നുകൊള്ളും, തന്നെത്താനെ ശ്വാസത്തിൽ വരും. അങ്ങനെ ഓടിപ്പോകൽ തന്നെത്താൻ നിർത്തും. സ്വാമി ഉണർന്നിരിക്കുകയല്ലേ, കള്ളൻ താനെ ഓടിപ്പോകും. അപ്പോൾ മനസ്സിൻ്റെ ഈ ഓട്ടം താനേ നിൽക്കും. മനസ്സോടിപ്പോയി, ഇതറിഞ്ഞതും തന്നെത്താനെ വരും. ഇങ്ങനെയായിത്തീരും. ഏതെങ്കിലും കാര്യമോർത്ത് ഉദാസീനമാകരുത്, നിരാശ വരരുത്, വ്യാകുലത ഉണരരുത്. നാസികയുടെ ഇടത്തെ ദ്വാരത്തിലൂടെയാണോ വലത്തേ ദ്വാരത്തിലൂടെയാണോ ശ്വാസം വരുന്നത്? എനിക്കത് കൃത്യമായി അറിയുവാൻ കഴിയുന്നില്ല. നല്ല കാര്യം, ഇതാണ് ഈ ക്ഷണത്തിലെ സത്യാവസ്ഥ. എനിക്കത് കൃത്യമായി അറിയുവാൻ കഴിയുന്നില്ല. വ്യാകുലത എന്തിന്? കുറച്ചൊന്നുറച്ച് ശ്വാസം വലിച്ചു നോക്കിയാൽ അറിയുവാൻ സാധിക്കും. വ്യാകുലത എന്തിന്? ശ്വാസം എവിടെ തൊടുന്നു എന്ന് നോക്കുവാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്കാണെങ്കിൽ അറിയാനും കഴിയുന്നില്ല. ശരി, ശ്വാസം എവിടെ സ്പർശിക്കുന്നു അറിയുവാൻ കഴിയുന്നില്ല. ഇതാണ് ഈ ക്ഷണത്തിലെ സത്യാവസ്ഥ. അതിനെ സ്വീകരിക്കുക. അപ്പോൾ വീണ്ടും ശ്വാസം ഒന്ന് ഉറച്ചു വലിച്ചു നോക്കിയാൽ മതി. വളരെ ക്ഷമാപൂർവം, സമതയോടുകൂടി, വ്യാകുലമാകാതെ ജോലി ചെയ്താൽ ജോലി എളുപ്പമായിത്തീരും. എത്ര വ്യാകുലമാകുന്നുവോ ജോലി അത്രയും വിഷമമുള്ളതായിത്തീരും. ശ്വാസത്തിൻ്റെ സ്പർശമറിയാൻ കഴിയുന്നില്ല, അതിന് വ്യാകുലമായി. വ്യാകുലമായ മനസ്സ് വളരെ സ്ഥൂലമായിരിക്കും. വ്യാകുലത മാറി നിരാകുലമായ മനസ്സ്, ശാന്ത മനസ്സ് സ്വയം സൂക്ഷ്മമാകും. സൂക്ഷ്മമായാൽ സംവേദനാശീലമുള്ളതായിത്തീരും. ശ്വാസത്തിൻ്റെ സ്പർശം എളുപ്പമറിയുവാൻ സാധിക്കും. ശ്വാസത്തിൻ്റെ സ്പർശത്തിനു വേണ്ടി എത്ര വ്യാകുലമാകുന്നുവോ അത്രയും സ്വയം മതിലുകെട്ടി തടസ്സം സൃഷ്ടിക്കും. മുന്നോട്ടു പോകുവാൻ പറ്റുകയില്ല. എത്ര ക്ഷമാപൂർവം, എത്ര ബോധപൂർവം ജോലി ചെയ്യുന്നുവോ ആ വ്യക്തിയുടെ പ്രവൃത്തി അത്രയും വേഗം സഫലമാകും. എത്ര അധീരമാകുന്നുവോ അത്രയും പ്രയാസങ്ങളുണ്ടാകും. ഇക്കാര്യം നല്ലതുപോലെ മനസ്സിലാക്കണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. സാധന ചെയ്യുവാനിരിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്നതിനെ യഥാഭൂതം സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ അപ്രിയമായതിനെയെല്ലാം അനുഭവിക്കുകയായിരുന്നു ഭോക്താഭാവത്തിൽ. ഇവിടെ വേദന വന്നു, അവിടെ വേദന വന്നു, അയ്യോ എന്ന് വിഷമമുണ്ട്. ഞാൻ ചത്തുപോകുന്നു, ഇതെന്തു സാധനയാണ്, കരച്ചിൽ തന്നെ കരച്ചിൽ. ഇപ്പോൾ ആ ഭോക്താഭാവത്തിൽ നിന്നും വെളിയിൽ വന്ന് ദൃഷ്ടാഭാവത്തിൽ, സാക്ഷീഭാവത്തിൽ വന്നു. ഇന്നത് സംഭവിച്ചു, നമ്മളതുകൊണ്ട് പ്രഭാവിതരാകുന്നില്ല. ഇന്നത് സംഭവിക്കുന്നു, അതറിയുന്നു. ഭോക്താഭാവം മെല്ലെ മെല്ലെ സമാപ്തമാകും. സാക്ഷീഭാവം, തടസ്ഥഭാവം മുന്നോട്ടു പോകുമ്പോൾ കർത്താഭാവവും സമാപ്തമായിക്കൊണ്ടിരിക്കും. നമ്മളൊന്നും ചെയ്യുന്നില്ല, എല്ലാം തന്നെത്താനെ സംഭവിക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? തന്നെത്താനെ ഓരോന്ന് സംഭവിക്കുകയാണ്. വീണ്ടും മുന്നോട്ടു പോകുമ്പോൾ ദൃഷ്ടാഭാവവും സമാപ്തമാകുന്ന അവസ്ഥ വരും. കേവലം ദർശനം. ഞാൻ കാണുന്നു, സംഭവങ്ങൾ നടക്കുന്നു, ഞാനത് കാണുന്നു, ഞാൻ അറിയുന്നു. അത് വളരെ കഴിഞ്ഞുള്ള കാര്യമാണ്. കുറേ കഴിയുമ്പോൾ അങ്ങനെയായിത്തീരും. കാണപ്പെടുകയാണ്, ഞാനും സമാപ്തമായിത്തീരും. അത് പിന്നീടുള്ള അവസ്ഥയാണ്. എങ്കിലും ഈ ജോലി നല്ലതുപോലെ മനസ്സിലാക്കി ചെയ്താലേ അങ്ങനെയുള്ള അവസ്ഥകൾ വരൂ. ആദ്യം ഭോക്താഭാവത്തിൽ നിന്നും വെളിയിൽ വരണം. സാവധാനം കർത്താഭാവത്തിൽ നിന്നും വെളിയിൽ വരും. സംഭവം നടക്കുന്നു, അതറിയുന്നു. സാക്ഷീഭാവത്തിൽ, തടസ്ഥഭാവത്തിൽ അറിയുന്നു. ഇത്രയും ആരംഭിക്കാം. അപ്പോൾ പുരോഗതി എളുപ്പമായി എന്നു കാണാം. ഒരു കാര്യം നല്ലതുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. ശുദ്ധധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി മനസ്സിലാക്കണം, ശുദ്ധധർമ്മം സാർവജനീകമാണ്. പ്രകൃതിയുടെ ആ നിയമം, വിശ്വവിധാനം, നിസർഗനിയമം എല്ലാവർക്കും ഒരുപോലെയായിരിക്കും. ഭാരതത്തിൻ്റെ പുരാതന ഭാഷയിൽ അതിനെ ധർമ്മനിയാമത എന്നാണ് പറഞ്ഞിരുന്നത്, ധർമ്മം എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഹിന്ദുക്കൾക്ക് പ്രത്യേകമല്ല, ജൈനർക്ക് പ്രത്യേകമല്ല, ബൗദ്ധർക്കും പ്രത്യേകമല്ല, ഇന്ത്യക്കാർക്ക് പ്രത്യേകമല്ല. സജീവ് നിർജീവ് അണുവണുവിൽ ആധിപത്യം നടപ്പാക്കുന്നു. വിശ്വത്തിൻ്റെ ആ വിധാനം അണുവണുവെ ധാരണം ചെയ്തിരിക്കുന്നു. എല്ലാവരിലും കൽപ്പന നടപ്പാക്കുന്ന അതിനെ ഭാരതീയ ഭാഷയിൽ ധർമ്മം എന്നു പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഒരുപോലെ, അങ്ങനെയുള്ള സാർവജനീകമായ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി നല്ലതുപോലെ മനസ്സിലാക്കണം, താൻ ഏത് മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ആ മാർഗത്തിലൂടെ സ്വയം നടന്നേ പറ്റൂ എന്ന്. ഇതിലൂടെ നടക്കുന്നതിനുള്ള പ്രയത്നം ഞാൻ തന്നെ ചെയ്യണം. പരിശ്രമിക്കാതെ, സ്വയം ചെയ്യാതെ, പുരുഷാർത്ഥം ചെയ്യാതെ മുക്താവസ്ഥ വരെ ചെന്നെത്താമെന്നും രാഗത്തിൽ നിന്നും ദ്വേഷത്തിൽ നിന്നും എല്ലാ വികാരങ്ങളിൽ നിന്നും പുറത്തുകടക്കാമെന്നും കരുതിയാൽ നടപ്പുള്ള കാര്യമല്ല. ആരുടെയെങ്കിലും കൃപ കൊണ്ട് ആർക്കെങ്കിലും എന്നോട് ദയ തോന്നി അനുകമ്പയോടെ എന്നെ തരണം ചെയ്യിപ്പിക്കും എന്നോർക്കരുത്. ആരെങ്കിലും നിന്നെ എന്തിനായി മറുകര കടത്തണം? നിനക്കെന്ത് വിശേഷതയാണുള്ളത്? കൂടുതൽ കള്ളം പറഞ്ഞ് പ്രശംസിക്കുന്നു എന്നുള്ളതോ? അതുകൊണ്ട് നിന്നെ തരണം ചെയ്യിപ്പിക്കുന്നില്ല. എല്ലാവരെയും എന്തേ തരണം ചെയ്യിപ്പിക്കുന്നില്ല? എല്ലാവരും ദുഃഖിക്കുന്നവരാണല്ലോ, തരണം ചെയ്യിപ്പിക്കുന്നില്ലല്ലോ. അതായത്, ഓരോ വ്യക്തിയും സ്വയം പാടുപെട്ടേ മതിയാകൂ. കൂടിപ്പോയാൽ ഒരാൾ ഇത്രയും ചെയ്തെന്നിരിക്കും. വലിയ കൃപയുണ്ടെങ്കിൽ, അതികാരുണ്യമുണ്ടെങ്കിൽ പോയിട്ടുള്ളവർ മാർഗം പറഞ്ഞു തരും. ഇതാണ് മാർഗം. കാരണം ഞാനിതിലെ പോയിട്ടുണ്ട്. നീയും നടന്നോളൂ, ഓരോ അടിയും നടക്കൂ. ഏറ്റവും കൂടിപ്പോയാൽ ഒരു വിരൽ പിടിച്ച് കൂടെ നടത്തും. അല്ലാതെ ആരെങ്കിലും നമ്മെ തോളത്തെടുത്ത് മുക്താവസ്ഥ വരെ കൊണ്ടുചെന്നെത്തിക്കും, ഇത് നടപ്പുള്ള കാര്യമല്ല. ഈ ഭ്രമത്തിൽ നിന്നും ഈ വിഭ്രാന്തിയിൽ നിന്നും ഏറ്റവും കൂടുതൽ വേഗത്തിൽ വെളിയിൽ വരുന്ന വ്യക്തിക്ക് അത്രയും എളുപ്പത്തിൽ മംഗളത്തിൻ്റെ മാർഗവും തുറന്നു കിട്ടും. മുക്തിയുടെ മാർഗം അത്രയും എളുപ്പം തുറന്നു കിട്ടും. ഇത് സത്യമാണ്. ഇതും പ്രകൃതിയുടെ ഒരു നിയമമാണ്, ധർമ്മനിയാമതയാണ്. നമ്മൾ ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ, ഏതെങ്കിലും വ്യക്തി ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ, ധർമ്മത്തിലെ എല്ലാ ശക്തികളും അയാളെ സഹായിക്കും. എല്ലാ ദൃശ്യാദൃശ്യ ശക്തികളും അയാളെ വളരെയധികം സഹായിക്കും. എന്നാലും നടക്കേണ്ടത് സ്വയമാണ്. ഓരോ അടി വച്ച് നടന്ന് അന്തിമ അവസ്ഥ വരെ എത്തും. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഒരാൾ തഥാഗതനായിത്തീർന്നു, ബുദ്ധനായിത്തീർന്നു, ശുദ്ധനായിത്തീർന്നു, ജീവൻ മുക്തനായിത്തീർന്നു. ആരാണ് തഥാഗതൻ? തഥതയെ ആശ്രയിച്ച് നടന്ന് നടന്ന് അന്തിമാവസ്ഥ വരെ, മുക്താവസ്ഥ വരെ നടന്നയാൾ തഥാഗതനായി. ധർമ്മത്തിൻ്റെ മാർഗം മുഴുവനും തഥതയുടെ ആലംബനത്തിൽ, സത്യത്തിൻ്റെ ആലംബനത്തിൽ മാത്രം, ഒരടി പോലും കൽപ്പനയുടെ സഹായമില്ലാതെ. കൽപ്പനയുടെ ആലംബനമായാൽ മാർഗം തെറ്റി മുക്തിയുടെ മാർഗത്തിൽ നിന്നും അകന്നുപോകും. തഥത, സത്യമതാണ്. അനുഭൂതിയിൽ അറിയുന്നത് എന്തോ അതാണ് സത്യം. മറ്റുള്ളവരുടെ അനുഭൂതിയിൽ വരുന്ന സത്യം നമ്മളതിനെ കൽപ്പന ചെയ്യാനല്ലേ സാധിക്കൂ? നമുക്കെങ്ങനെ അറിയാം ഇതാണ് സത്യമെന്ന്? ക്ഷണം പ്രതിക്ഷണം എന്ത് സത്യമാണോ നമുക്കനുഭവമാകുന്നത്, ആ ക്ഷണത്തിലെ ആ സത്യത്തെ സാക്ഷീഭാവത്തിൽ അറിഞ്ഞുകൊണ്ട് മുന്നേറുക. അടുത്ത ക്ഷണം എന്ത് സത്യമാണോ നമുക്കനുഭവമാകുന്നത്, ആ ക്ഷണത്തിലെ ആ സത്യത്തെ സാക്ഷീഭാവത്തിൽ അറിഞ്ഞുകൊണ്ട് മുന്നേറുക. അടുത്ത ക്ഷണം എന്ത് സത്യമാണോ കൊണ്ടുവന്നിരിക്കുന്നത്, അതും സാക്ഷീഭാവത്തിലറിഞ്ഞു. ഇങ്ങനെ തഥതയുടെ സഹായത്താൽ നടന്നു നടന്നേ തഥാഗതനാകുവാൻ സാധിക്കുകയുള്ളൂ. ബുദ്ധനാകുക എന്നുള്ളത് ഒരു സിദ്ധാർത്ഥ ഗൗതമൻ്റെ മാത്രം കുത്തകയല്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞത്, എനിക്ക് മുൻപ് എത്രയോ ബുദ്ധന്മാരുണ്ടായിട്ടുണ്ട്, എണ്ണമില്ല. എനിക്ക് ശേഷം എത്രയോ ബുദ്ധന്മാരുണ്ടാകാം, അതും എണ്ണമില്ല. ഇതെങ്ങനെ ഒരാളുടെ മാത്രം കുത്തകയാകും? ജ്ഞാനം കുത്തകയല്ല. ബോധി ഒരാളുടെ മാത്രം കുത്തകയല്ല. മുക്തി ഒരാളുടെ മാത്രം കുത്തകയല്ല. ഇതെല്ലാം എങ്ങനെ ഒരാളുടേത് മാത്രമാകും? വളരെ നേരെയുള്ള ധർമ്മത്തിൻ്റെ മാർഗമാണ്. ആര് നടന്നാലും അവിടെ എത്തും. പ്രയാസങ്ങളുണ്ടാകും. വളരെയധികം പ്രയത്നം ചെയ്യേണ്ടി വരും. വളരെ പരിശ്രമിക്കേണ്ടി വരും. അത് സ്വയം ചെയ്യേണ്ടി വരും. തുമേഹിക്കിച്ചും ആദപ്പം, ചെയ്യേണ്ടുന്ന തപസ് നീ തന്നെ ചെയ്യേണ്ടി വരും. മറ്റൊരാൾ തപസ് ചെയ്താൽ മുക്തി നിനക്ക് ലഭിക്കുന്നതെങ്ങനെ? ദാഹം എനിക്കും വെള്ളം മറ്റൊരാൾ കുടിക്കുകയും ചെയ്താൽ എൻ്റെ ദാഹം എങ്ങനെ മാറും? വിശപ്പെനിക്കും ഭക്ഷണം മറ്റൊരാളും കഴിച്ചാൽ എൻ്റെ വിശപ്പ് എങ്ങനെ മാറും? രോഗി ഞാനും മരുന്ന് മറ്റൊരാളും കഴിച്ചാൽ എൻ്റെ രോഗം എങ്ങനെ മാറും? കെട്ട് ഞാനിട്ടിരിക്കുന്നു, വ്യാകുലത എനിക്കാണ്. മുക്തിയുടെ മാർഗത്തിൽ മറ്റൊരാൾ നടന്നാൽ വ്യാകുലതയിൽ നിന്നും ഞാൻ എങ്ങനെ മുക്തനാകും? ഇത്ര സാമാന്യമായ കാര്യം, പക്ഷേ കുരുങ്ങിപ്പോയി. നമ്മൾ ധർമ്മത്തിൻ്റെ പേരിൽ എവിടെയെല്ലാമോ കുരുങ്ങിപ്പോയി. സ്വയം എനിക്ക് ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കണം എന്ന് എത്ര വേഗം മനസ്സിലാക്കുന്നുവോ, എത്ര വേഗം ഓരോ അടിയും എനിക്ക് തന്നെ നടക്കണം എന്ന് സ്വീകരിക്കുന്നുവോ, ആ വ്യക്തിക്ക് ദിശ ലഭിച്ചു, മാർഗം ലഭിച്ചു, വിധി ലഭിച്ചു. ഇനി ഇയാൾ മുന്നേറുക തന്നെ ചെയ്യും. ആരുടെയെങ്കിലും കൃപകൊണ്ട് എന്നെ തരണം ചെയ്യിപ്പിക്കും. ഈ ആശയം കൊണ്ട് അനേക ജന്മങ്ങൾ നഷ്ടമായി. ഈ ജന്മവും അങ്ങനെ തന്നെ നഷ്ടമാകും. സ്വയം നടക്കണം. ആദ്യമായി ഇത് ദൃഢതയോടെ മനസ്സിലാക്കണം. ഭഗവാന്റെ ജീവിതകാലത്തെ ഒരു സംഭവം. അപ്പോൾ ഭഗവാൻ ശ്രാവസ്ഥയിൽ ഒരു വലിയ ധ്യാനകേന്ദ്രത്തിൽ ജേത്വനത്തിലെ വിഹാരത്തിലായിരുന്നു. ശ്രാവസ്തി അന്ന് ഭാരതത്തിലെ വലിയ തിരക്കുള്ള നഗരമായിരുന്നു, കോസലത്തിൻ്റെ തലസ്ഥാനം. വളരെയധികം ആളുകൾ ഈ വിദ്യ പഠിക്കുവാൻ ചെന്നിരുന്നു. ഒരുപാട് ഭിക്ഷു ഭിക്ഷുണികളും ഗൃഹസ്ഥ പുരുഷന്മാരും സ്ത്രീകളും എത്തുമായിരുന്നു. ഭഗവാൻ ഈ വിദ്യയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. വൈകുന്നേരം ധർമ്മചർച്ചയുണ്ടാകും. നഗരത്തിലെ കുറേ ആളുകളും ധർമ്മചർച്ച കേൾക്കുവാനെത്തുമായിരുന്നു. ഭാരതത്തിലെ ദേശീയ രോഗമാണ്. ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ചാലും ഇല്ലെങ്കിലും ധർമ്മചർച്ച തീർച്ചയായും കേൾക്കും. നല്ലതാണ്. ധർമ്മചർച്ച കേൾക്കുന്നതിൽ ദോഷമൊന്നുമില്ല. അതുകൊണ്ട് പ്രേരണ ഉണരും. അതുകൊണ്ട് മാർഗദർശനം കിട്ടും. നടക്കുവാൻ സാധിക്കും. എന്നാൽ നടക്കുന്നില്ല. കേവലം ബുദ്ധിവിലാസത്തിനു വേണ്ടി, കേവലം വാണിവിലാസത്തിനു വേണ്ടി കുറെ ആളുകൾ അങ്ങനെയും വരുന്നുണ്ട്. ഒരാൾ ഒരു ദിവസം കുറച്ച് നേരത്തെ വന്നു. ഭഗവാൻ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ അടുത്തു ചെന്ന് നമസ്കരിച്ചു. പറഞ്ഞു, ഭഗവാനെ, എൻ്റെ മനസ്സിൽ കൂടെ കൂടെ സംശയമുണ്ടാകുന്നു. ഒരുപാട് ആളുകളുള്ളപ്പോൾ തന്നെ മടികൊണ്ട് ചോദിക്കുവാൻ പറ്റിയില്ല. ഇന്ന് അങ്ങൊറ്റയ്ക്കായിരുന്നു നന്നായി. എൻ്റെ സംശയത്തിന് നിവാരണമുണ്ടാക്കി തരണം. ഭഗവാൻ പറഞ്ഞു, ധർമ്മത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും വച്ചു പുലർത്തരുത്. ഉത്തരം ഉടനെ കാണണം. ചോദിക്കൂ, എന്താണ് സംശയം? അയാൾ പറഞ്ഞു, ഭഗവാനെ, വളരെ വർഷങ്ങളായി ഞാൻ ഈ സാധനാകേന്ദ്രത്തിൽ വരുന്നു. ഇവിടെ വന്ന് ധ്യാനം ചെയ്യുന്ന ആളുകൾ, ഈ മാർഗത്തിലൂടെ പോകുന്ന ആളുകൾ എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ നിരീക്ഷിച്ചു നോക്കി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറച്ചാളുകൾ തീർച്ചയായും നിതാന്ത മുക്താവസ്ഥയിലെത്തിയിട്ടുണ്ട്. അർഹതന്മാരായിട്ടുണ്ട്, ശുദ്ധനായിട്ടുണ്ട്, ബുദ്ധനായിട്ടുണ്ട്, ജീവൻ മുക്തനായിട്ടുണ്ട്. പിന്നെ ചിലയാളുകളിൽ വലിയ പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. വലിയ പുരോഗതിയാണുണ്ടായിട്ടുള്ളത്. പക്ഷേ അവരിപ്പോൾ അന്തിമാവസ്ഥയിലെത്തിയിട്ടില്ല. പിന്നെ ഭഗവാനെ, ഒരു കൂട്ടം ആളുകൾ, ഒരു വിഭാഗമുണ്ട്, അവരിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതിലൊരാളാണ് ഞാനും. പഴയതുപോലെ തന്നെ എൻ്റെ മനസ്സിലെ സംശയം ഇതാണ്. അങ്ങേപ്പോലൊരു മഹാപുരുഷൻ്റെ അടുത്ത് വന്നിട്ട് ഒരു നേട്ടവുമില്ല. അങ്ങേപ്പോലൊരു മഹാശക്തിശാലി മഹാകരുണാമയൻ്റെ അടുത്ത് വന്ന് നിഷ്ഫലമായിരിക്കുക, ഇതെന്തുകൊണ്ടാണ്? അങ്ങയുടെ ശക്തി ഉപയോഗിച്ച് ഞങ്ങളെ തരണം ചെയ്യിക്കാത്തതെന്താണ്? ഭഗവാൻ പുഞ്ചിരിച്ചു. ദിവസവും ഇതാണ് പറഞ്ഞു മനസ്സിലാക്കിക്കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ മനസ്സിലാക്കുവാൻ ശ്രമിച്ചെങ്കിലല്ലേ പറ്റൂ? സത്യം മനസ്സിലാക്കുവാൻ പറ്റാത്തത്ര കട്ടിയിലാണ് ചട്ട ധരിച്ചിരിക്കുന്നത്. ശരി, വീണ്ടും പറഞ്ഞുതരാം. അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞുകൊടുക്കുന്ന രീതികൾ പലതായിരുന്നു. പലപ്പോഴും ചോദ്യം ചോദിക്കുന്നയാളോട് തിരിച്ചും ചോദിക്കുമായിരുന്നു. ഇയാളോടും തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരനാണ്? ഭഗവാനെ, ഇവിടെ ശ്രാവസ്ഥയിലുള്ളതാണ്. അല്ലല്ലേ, നിങ്ങളുടെ മുഖവും വർത്തമാനവുമൊന്നും ഇവിടുത്തേതല്ലോ. മറ്റേതോ സ്ഥലത്തുനിന്നും ഇവിടെ വന്ന് താമസിക്കുകയല്ലേ? അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഞാൻ മഗധദേശത്തുകാരനാണ്. രാജഗിരിയിലാണ് വീട്. വളരെ വർഷങ്ങളായി ഇവിടെ വന്ന് താമസിക്കുകയാണ്. അത് ശരി. ഇപ്പോൾ രാജഗിരിയുമായി നിങ്ങൾക്ക് ബന്ധമൊന്നുമില്ലേ? അവിടെ പോകാറില്ലേ? പിന്നെ പലപ്പോഴും പോകാറുണ്ട്. എൻ്റെ കുടുംബാംഗങ്ങൾ പലരും അവിടെയാണ്. എൻ്റെ സുഹൃത്തുക്കളുമുണ്ട്, ബന്ധുക്കളുണ്ട്, തൊഴിലുണ്ട്. പലപ്പോഴും വന്നും പോയും ഇരിക്കും. ശരി, അപ്പോൾ നിങ്ങൾ പലവട്ടം ശ്രാവസ്ഥയിൽ നിന്നും രാജഗിരിക്ക് പോകും. അവിടെ നിന്നും ഇവിടെ വരും, പോകും, വരും. രാജഗിരി വരെയുള്ള വഴി നിങ്ങൾക്ക് ശരിക്കും അറിയാമായിരിക്കുമല്ലോ. ശരിക്കും അറിയാം. പല പ്രാവശ്യം നടന്നിട്ടുള്ളതല്ലേ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ താമസമാക്കിയിട്ട് ഇത്രയും കാലമായില്ലേ? ഇവിടെ ധാരാളം ആളുകളുമായി പരിചയവുമായി കാണുമല്ലോ. ചിലരുമായി അടുത്ത കൂട്ടുകെട്ടും കാണുമല്ലോ. അങ്ങനെ അടുത്ത് പരിചയമുള്ളവർക്ക് തീർച്ചയായും അറിയാമല്ലോ നിങ്ങൾ ഇവിടുത്തുകാരനല്ല, മഗധവാസിയാണ്, രാജഗിരിയിലുള്ളയാളാണെന്ന്. അവിടെ കൂടെ കൂടെ പോകാറുണ്ട് എന്നുമൊക്കെ അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ട് ആ വഴിയും നിങ്ങൾക്ക് നന്നായി അറിയാമെന്നും അവർക്കറിയാമല്ലോ. എന്നെ നന്നായി അറിയുന്നവർക്കറിയാം എനിക്ക് രാജഗിരിയിലേക്കുള്ള വഴി അറിയാമെന്നൊക്കെ. അവരിലാരെങ്കിലും നിങ്ങളെ അടുത്തു വന്ന് രാജഗിരിയിലേക്കുള്ള വഴി ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞുകൊടുക്കുമോ അതോ മറച്ചുവെക്കുമോ? ഇതെന്തിനാ മറച്ചുവെക്കുന്നേ? ശരിക്കും പറഞ്ഞു മനസ്സിലാക്കിക്കൊടുക്കും. ഇവിടെ നിന്നും കിഴക്കോട്ട് പോയി വാരണാസി എത്തും. പിന്നീട് ഇങ്ങനെ പോകണം. അവിടുന്ന് പോയിട്ട് ഇന്ന വഴിയേ തിരിയണം. വീണ്ടും കുറേ കൂടി പോയിട്ട് ഇന്നതുപോലെ വളയണം. അങ്ങനെ രാജഗിരിയിലെത്തും, ശരിക്കും പറഞ്ഞുകൊടുക്കും. എന്നാൽ ഇനിയൊരു കാര്യം പറയൂ, നിങ്ങൾ വഴി പറഞ്ഞുകൊടുത്തവരെല്ലാം രാജഗിരിയിൽ എത്തിക്കാണുമല്ലോ. അതെങ്ങനെയെത്തും ഭഗവാനെ? ഞാൻ വഴി പറഞ്ഞുകൊടുത്തു, അവർ ആ വഴിയെ പോയാലെത്തും, അല്ലാതെ എങ്ങനെയെത്തും? അതല്ലേ ഞാനും പറയുന്നത്. ഇത്രയും ആളുകൾ ഇവിടെ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, ആൾക്കൂട്ടം തന്നെ. ഇവർക്കെല്ലാവർക്കും അറിയാം ഇയാൾ മുക്തിയുടെ മാർഗം ശരിക്കും അറിയുന്നവനാണ് എന്ന്. കാരണം പോയിട്ടുണ്ട്, മുക്തിവരെയുള്ള മാർഗത്തിലൂടെ പോയിട്ടുണ്ട്. ഇയാൾക്കനുഭവം കൊണ്ടറിയാം. അതുകൊണ്ട് പാവങ്ങൾ ചോദിക്കുന്നു, ഞാൻ എന്തിനാ വിളിക്കുന്നേ? വളരെ സ്നേഹത്തോട് തന്നെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണ് വഴി, അടിവച്ചടിവച്ച് പോയിപ്പോയി ഇന്ന സ്റ്റേഷൻ വരും, ഇന്ന ഇന്ന അനുഭവങ്ങളുണ്ടാകും, ഇന്ന ഇന്ന പ്രയാസങ്ങളുണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ഒരാൾ ഇതെല്ലാം കേട്ടിട്ട് നമസ്കരിച്ച് സാധു 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞ്, അങ്ങ് വളരെ നന്നായി പറഞ്ഞു എന്നും പറഞ്ഞാൽ ഒരടി പോലും നടക്കാതിരുന്നാൽ എങ്ങനെയെത്തും? എങ്ങനെ ചെന്നെത്തും? ആരെങ്കിലും നടന്നാൽ, ഒരടിയെങ്കിലും നടന്നാൽ ലക്ഷ്യത്തിലേക്ക് ഒരടി അടുക്കും. 10 അടി നടന്നാൽ ലക്ഷ്യത്തോട് അത്രയും അടുക്കും. അടിവച്ച് മുഴുവനും വഴി നടന്നു തീർന്നയാൾ ലക്ഷ്യത്തിലെത്തി. നടക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആരെങ്കിലും നന്നായി വഴി പറഞ്ഞു തരും, നിങ്ങൾ തന്നെ നടക്കണം. ഈ കാര്യം ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ പോകുന്ന ഓരോ സാധകനും ശരിക്കും മനസ്സിലാക്കണം. നടക്കേണ്ടത് ഞാൻ തന്നെയാണ്. മനസ്സിനെ മലിനമാക്കിയതാരാണ്? സ്വയം ഞാൻ തന്നെയല്ലേ? തൻ്റെ അബോധാവസ്ഥയിൽ, അജ്ഞാനാവസ്ഥയിൽ, മോഹമൂഢ അവസ്ഥയിൽ ഞാൻ തന്നെ കെട്ടുകളിട്ടു. തൻ്റെ മനസ്സിൻ്റെ സ്വഭാവത്തെ ദൂഷിതമാക്കി, അതിനെ രാഗരഞ്ജിതവും ദ്വേഷദൂഷിതവും മോഹവിമൂഢവുമാക്കി മാറ്റി. ആരാണിതിന് ഉത്തരവാദി? ഏതെങ്കിലും അദൃശ്യശക്തി അതിനെന്തു നേടാൻ? ഈ ലോകത്തിലെ എല്ലാ പ്രാണികളുടെയും മനസ്സിനെ ഇതുപോലെ വികാരഗ്രസ്തമാക്കി എല്ലാവരെയും ദുഃഖിതരാക്കിയിട്ട് അതിനെന്തു നേടാൻ? ഓരോ വ്യക്തിയും തൻ്റെ അജ്ഞാനം മൂലം മനസ്സിനെ മലിനമാക്കിയതാണ്. അപ്പോൾ ഉത്തരവാദിത്വം ആ വ്യക്തിക്ക് തന്നെയാണുള്ളത്. അയാൾ തൻ്റെ ജ്ഞാനമുണർത്തി, ബോധിയുണർത്തി, ബോധമുണർത്തി ഈ സ്വഭാവത്തിൽ നിന്നും വെളിയിൽ വരണം. ഈ അഴുക്കിനെ ദൂരെ കളയണം. ഇട്ടിട്ടുള്ള കെട്ടുകളെ അഴിക്കണം. അഴുക്ക് കയറ്റിയതിനെ ഇറക്കണം. ഇതയാളുടെ ഉത്തരവാദിത്തമാണ്. ഇത് പ്രകൃതിയുടെ നിയമമാണ്. സ്വയം നടക്കണം. സ്വയം നടക്കണമെന്ന കാര്യം മനസ്സിലാക്കണം. 2. നടക്കേണ്ട വഴി ഏതാണ്? ധർമ്മത്തിൻ്റെ മാർഗം എന്താണ്? ഭഗവാന്റെ അടുത്ത് ഒരു വൃദ്ധ വന്നിട്ട് ചോദിച്ചു, ഭഗവാനെ, എനിക്ക് കുറഞ്ഞ വാക്കുകളിൽ സരളമായി പറഞ്ഞു തന്നാലും ധർമ്മം എന്താണ്? മുക്തിയുടെ മാർഗം എന്താണെന്ന്? പാവം, പല പല ആചാര്യന്മാരുടെ അടുക്കൽ പോയി കാണും. വളരെ പാണ്ഡിത്യപൂർണമായ കാര്യങ്ങൾ, ദാർശനിക കാര്യങ്ങൾ ഒന്നും മനസ്സിലായില്ല. ധർമ്മം ധാരണം ചെയ്യുവാൻ വേണ്ടിയാണ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലാക്കിയില്ലെങ്കിൽ അതിലേ നടക്കുന്നത് എങ്ങനെ? ധർമ്മം എപ്പോഴും നേരെ ചൊവ്വയുള്ള ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. ബുദ്ധനായ ആൾ, ശുദ്ധനായ ആൾ, മുക്തനായ ആൾ എപ്പോഴും സാമാന്യ ഭാഷയിൽ, സാധാരണക്കാരുടെ ഭാഷയിലേ ആളുകൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞു, എപ്പോഴും ഇതുതന്നെയാണ് പറയുന്നത്, ഇനിയും പറഞ്ഞുതരാം. വളരെ കുറച്ചുമാത്രം വാക്കുകളിൽ എന്താണ് പറഞ്ഞുകൊടുത്തത്? ഏതം ബുദ്ധാന ശാസനം. ശാസനം എന്ന പഴയ ഭാഷയിൽ ശിക്ഷയ്ക്കാണ്, ഉപദേശത്തിനാണ് പറഞ്ഞിരുന്നത്. ഒരാൾ ഉപദേശം തന്നു, നമ്മളതനുസരിച്ചു എങ്കിൽ അതിനെ ശാസനം, ശാസനം എന്നു പറഞ്ഞിരുന്നു. നമ്മൾ അനുശാസനത്തിൽ ബന്ധിച്ചു, ബുദ്ധാന ശാസനം. ഒരു ബുദ്ധൻ്റേതല്ല, എല്ലാ ബുദ്ധന്മാരുടെയും ഇതായിരിക്കും ഉപദേശം. ഇതൊഴികെ മറ്റെല്ലാം ഉപയോഗമില്ലാത്ത കാര്യങ്ങളാണ്. അത് പറയുന്നയാൾ ബുദ്ധനല്ല എന്ന് മനസ്സിലാക്കണം. ഏതോ ദാർശനിക വലയങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന വ്യക്തിയാണ്. മറ്റുള്ളവരെ കൂടി കുരുക്കും. ഏതോ ജാതി സമ്പ്രദായത്തിൻ്റെ ഉള്ളിൽ കെട്ടിയിടപ്പെട്ട ആളാണ്. മറ്റുള്ളവരെയും കെട്ടിയിടും. ഇയാൾക്ക് ശുദ്ധധർമ്മം മനസ്സിലായിട്ടില്ല. ബുദ്ധനാണെങ്കിൽ ഇതേ പറയൂ, ഇതല്ലാതെ മറ്റൊന്നും പറയില്ല. എന്താണ് പറയുന്നത്? എല്ലാ പ്രകാരത്തിലുള്ള പാപകർമ്മങ്ങളിൽ നിന്നും അകലണം. കുശലകർമ്മങ്ങൾ സമ്പാദിക്കണം, ചെയ്തു കൂട്ടണം. തൻ്റെ ചിത്തത്തെ നിർമ്മലമാക്കണം. പൂർണ്ണരൂപേണ നിർമ്മലമാക്കണം. പര്യോതപനം, മനസ്സിൻ്റെ മുകൾഭാഗം മാത്രം നിർമ്മലമാക്കുന്നതിൽ പല മാർഗങ്ങളുണ്ട്. ബുദ്ധികൊണ്ട് മാത്രം മനസ്സിൻ്റെ മുകൾഭാഗം നിർമ്മലമാക്കുവാൻ സാധിക്കും. അത് നല്ലതു തന്നെ, അത്രയും പ്രയോജനമായി. എന്നാൽ അതിലൂടെ മുക്തി ലഭിക്കില്ല. മുക്തിയിലേക്കുള്ള മാർഗം അന്തർമനസ്സിൻ്റെ അടുത്തെട്ടിൽ വരെ ഒരംശം പോലും ബാക്കിയില്ലാതെ പരിപൂർണമായും മാനസം കഴുകിക്കഴിയുമ്പോൾ, വൃത്തിയാക്കിക്കഴിയുമ്പോൾ
പര്യോതപനം
മതി. ഇതുകൂടാതെ മറ്റൊന്നുമില്ല. ഇതിനെയാണ് കേവലം പരിപൂർണം, കേവലം പരിശുദ്ധം. ഈ മൂന്ന് കാര്യങ്ങളിൽ ധർമ്മം പരിപൂർണമായി. ദുഷ്കർമ്മങ്ങളിൽ നിന്നും അകലുക, സത്കർമ്മങ്ങളിൽ മുഴുകുക, മനസ്സിനെ നിർമ്മലമാക്കുക. ഇതിൽ മറ്റൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. ഇത് പൂർണ്ണമാണ്. ഇതുമാത്രം ചെയ്താൽ മുക്താവസ്ഥ വരെ എത്തും. മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ തെറ്റും. യാതൊന്നും കൂട്ടിച്ചേർക്കരുത്. കേവലം പരിപൂർണം, അതുപോലെ പരിശുദ്ധം. ഇതിൽ നിന്നും ഒന്നും മാറ്റുവാൻ സാധിക്കുകയില്ല. മാറ്റുവാനായി ഇതിൽ ദോഷയുക്തമായതൊന്നുമില്ല. ഈ കാര്യം മാറ്റിയാൽ ധർമ്മം കൂടുതൽ ശുദ്ധമാകും എന്ന് പറയുവാനൊന്നുമില്ല. ഈ മൂന്ന് കാര്യങ്ങളിൽ ധർമ്മത്തിൻ്റെ പരമശുദ്ധത സമാഹിതമാണ്. അതിനാൽ ഇത് ശുദ്ധധർമ്മം എന്ന് മനസ്സിലാക്കണം. മറ്റൊന്നും ചെയ്യുവാനായി ഇല്ലാതന്നെ സബ്ബപാപസ്സ അകരണം, എല്ലാ പ്രകാരത്തിലുള്ള പാപങ്ങളിൽ നിന്നും അകലണം. പാപകർമ്മം എന്താണ്? എല്ലാ പ്രകാരത്തിലുമുള്ള സത്കർമ്മങ്ങളിൽ മുഴുകണം. എന്താണ് സത്കർമ്മം? പാപമെന്ത്? പുണ്യമെന്ത്? കാര്യം വളരെ സരളം, ലളിതം. എന്നാൽ ഇത് ദൂഷിതമാകുമ്പോൾ, ഏതെങ്കിലും ജാതി സമ്പ്രദായവുമായി കൂട്ടിച്ചേർക്കുമ്പോൾ തെറ്റായി, ദൂഷിതമായി. അപ്പോൾ അതിൻ്റെ പ്രത്യേക പരിഭാഷകൾ, എന്താണ് പുണ്യം, എന്താണ് പാപം, എന്താണ് ധർമ്മം മുതലായവ. പലരും ധർമ്മത്തെ ശരിയായി മനസ്സിലാക്കാതെ വരുമ്പോൾ, ബാഹ്യ ആഡംബരങ്ങളിൽ വ്യാപ്തമായ വ്യക്തി, പുറമേ പുറമേ വലിയ പ്രദർശനങ്ങൾ നടത്തുന്നയാൾ വലിയ ധാർമ്മികൻ, അങ്ങനെ ചെയ്യാത്തവൻ അധാർമികൻ. എല്ലാ സമ്പ്രദായങ്ങൾക്കും അതിൻ്റേതായ ബാഹ്യ പ്രദർശനങ്ങളുണ്ട്. ഈ സമ്പ്രദായത്തിലെ ധർമ്മവാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ന പ്രകാരത്തിലുള്ള പ്രകടനമാണ്. ആ സമ്പ്രദായത്തിലെ ധർമ്മവാനെന്ന് പറയുന്ന വ്യക്തിക്ക് മറ്റൊരു പ്രകാരത്തിലുള്ള ബാഹ്യപ്രകടനം. ഈ ബാഹ്യപ്രകടനം തന്നെ ധർമ്മമായിത്തീരുന്നു. യഥാർത്ഥധർമ്മം നഷ്ടമായി. ചിലർക്കെല്ലാം ഈ ബാഹ്യപ്രകടനങ്ങളിൽ കഴമ്പില്ലെന്ന് മനസ്സിലായപ്പോൾ മറ്റു പ്രകാരത്തിൽ കുരുങ്ങിപ്പോയി. ഒരു സമ്പ്രദായത്തിന് ഇന്ന കർമ്മകാന്ഠം എങ്കിൽ മറ്റൊരു സമ്പ്രദായത്തിന് മറ്റൊരു കർമ്മകാന്ഠം. ഇന്ന പോലുള്ള കർമ്മകാന്ഠങ്ങളെല്ലാം ചെയ്യുന്നയാൾ വലിയ ധർമ്മവാൻ. ഇന്ന പ്രകാരത്തിലുള്ള കർമ്മകാന്ഠങ്ങൾ ചെയ്യാത്തവൻ ധർമ്മവാനല്ല. വിഭിന്ന സമ്പ്രദായങ്ങൾക്ക് വിഭിന്ന കർമ്മകാന്ഠം. ഏതിനെയാണ് ധർമ്മമെന്ന് പറയുക? ഏതിനെയാണ് ധർമ്മമല്ല എന്ന് പറയുക? വീണ്ടും കുരുങ്ങി. ഇതിൽ നിന്നും ചിലർ മുക്തരായി. ഈ കർമ്മകാന്ഠങ്ങളിൽ എന്തിരിക്കുന്നു? എന്നാൽ അതിലും വലിയൊരു ബന്ധനം. വലിയ കെട്ട് ഓരോ സമ്പ്രദായത്തിനും തൻ്റേതായ ദാർശനിക മാന്യത, ഓരോ ദാർശനിക വിശ്വാസവും ഓരോ സമ്പ്രദായം കെട്ടിയുയർത്തും. എല്ലാ സമ്പ്രദായങ്ങളും ഓരോ ദാർശനിക മാന്യതയിൽ കുരുങ്ങിക്കിടക്കുകയാണ്, ബന്ധനസ്ഥരാണ്. ഈ സമ്പ്രദായത്തിലുള്ളയാൾ ഇന്ന ദാർശനിക മാന്യതയുള്ളയാൾ എന്നും അന്ധകാരത്തിൽ, ഇന്ന ദാർശനിക വിശ്വാസി വലിയ ധർമ്മവാൻ. ഈ ദാർശനിക വിശ്വാസമില്ലാത്തയാളുടെ ധർമ്മത്തിനെന്തുവില? വിഭിന്ന സമ്പ്രദായങ്ങൾക്ക് വിഭിന്ന ദാർശനിക മാന്യത. ഇതൊന്നും ധർമ്മമല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ധർമ്മം എല്ലായ്പ്പോഴും ഒന്നേയുള്ളൂ. എല്ലാവർക്കും അത് ഒന്നാണ്. എവിടെയെങ്കിലും ഭിന്നമായി എങ്കിൽ അത് വെറും തോടാണ്, മുകൾഭാഗത്തുള്ള തോട്. അത് സാരമായതല്ല. സാരം എല്ലായ്പ്പോഴും ഒന്നേയുള്ളൂ. അപ്പോൾ എന്താണ് പാപം? എന്താണ് പുണ്യം? എന്താണ് സത്കർമ്മം? പാപമെന്ത്? ഒരാൾ തൻ്റെ ശരീരം കൊണ്ടോ വാണി കൊണ്ടോ മറ്റൊരാൾക്ക് ദുഃഖം ഹാനിയേൽപ്പിക്കുന്നു, മറ്റു പ്രാണികളുടെ സുഖശാന്തിക്ക് ഭംഗം വരുത്തുന്നു. അത് പാപം തന്നെ പാപം, പാപം തന്നെ പാപം. അതേപോലെ ഒരാൾ തൻ്റെ ശരീരം കൊണ്ടോ വാണി കൊണ്ടോ മറ്റു പ്രാണികൾക്ക് സുഖശാന്തി നൽകുന്നുവോ, അവരുടെ കഷ്ടമകലുന്നുവോ, അവർക്ക് ഹാനിയല്ലാതെ അവർക്ക് മംഗളമുണ്ടാകുന്നുവോ, പുണ്യമാണ്. അത് പുണ്യം തന്നെ പുണ്യം. ഇതെല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. ശരീരം കൊണ്ടും വാണി കൊണ്ടും എന്തെങ്കിലും ദുഷ്കർമ്മം, എന്താണ് ദുഷ്കർമ്മം ചെയ്യുക എന്നാൽ? വാക്കുകൊണ്ട് കയ്പുള്ള കാര്യം പറയുക, കള്ളം പറയുക, കഠോരമായി പറയുക, ശരീരം കൊണ്ട് ഹത്യ ചെയ്യുക, കളവു ചെയ്യുക, വ്യഭിചാരം ചെയ്യുക, മാദകപദാർത്ഥം സേവിക്കുക, ഇതെല്ലാം മറ്റുള്ളവരുടെ സുഖശാന്തി ഭംഗമാക്കും. മനുഷ്യൻ സമൂഹപ്രാണിയാണ്. അവന് സമൂഹത്തിൽ താമസിക്കണം. ഗൃഹസ്ഥനാണ്. വീട്ടിലുള്ളവരുടെ കൂടെ, സമാജത്തിലുള്ളവരുടെ കൂടെ താമസിക്കണം. ഗൃഹം ഉപേക്ഷിച്ച് സന്യാസിയും സന്യാസിനിയുമായവർക്ക് സമൂഹവുമായി സംബന്ധമുണ്ടാകണം. എവിടെ ഒളിച്ചോടാൻ? സമൂഹജീവിയായ മനുഷ്യൻ ശരീരവും വാണിയും കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം ചുറ്റുവട്ടത്തിലുള്ള ആളുകളുടെ ശാന്തി നഷ്ടമാക്കുന്നു എങ്കിൽ, എല്ലാവരെയും വ്യാകുലരാക്കുന്നു എങ്കിൽ തീർച്ചയായും സ്വയം ശാന്തി അനുഭവിക്കുകയില്ല, വ്യാകുലമായിരിക്കും. ഞാൻ എനിക്ക് ചുറ്റും തീയിട്ടാൽ ആ തീയിൻ്റെ ചൂട് എന്നെയും പൊള്ളിക്കും. എനിക്ക് ശാന്തി ശീതളത എങ്ങനെ ലഭിക്കും? വളരെ വ്യക്തമായ കാര്യമാണ്, സമൂഹത്തിൽ താമസിക്കണമെങ്കിൽ സമൂഹത്തിലെ നിയമം, സമൂഹത്തിലെ വ്യവസ്ഥ, ശാന്തി ഇവ നിലനിർത്തുവാനുതകുന്ന നിയമം പാലിക്കണം. ഇത് ധർമ്മത്തിൻ്റെ മേലെയുള്ള പുറമേയുള്ള കാര്യമാണ്. എന്നാൽ ആഴത്തിലോട്ടിറങ്ങും തോറും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഞാൻ ആർക്കും ദുഃഖം നൽകുകയില്ല, ആരെയും ദുഃഖിപ്പിക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്നും വ്യക്തമായി തുടങ്ങും. ശരീരം കൊണ്ടും വാണി കൊണ്ടും എനിക്ക് സ്വയം ദുഃഖമുണ്ടാക്കാതെ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാകും. വലിയ വിചിത്രമാണ്, പക്ഷേ അങ്ങനെയാണ്. പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ്. തൻ്റെ ഉള്ളിൽ ക്രോധവും ദ്വേഷവും ഉണർത്താതെ ഒരാൾക്കും ഹത്യ ചെയ്യുവാൻ സാധിക്കുകയില്ല. ദുർഭാവന വളരെ ആഴത്തിലായാൽ മാത്രമേ ഹത്യ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ലോഭമുള്ളിൽ ഉദിക്കാതെ മോഷണം ചെയ്യുവാൻ സാധിക്കുകയില്ല. കാമമുണർത്താതെ വ്യഭിചാരം ചെയ്യുവാൻ സാധിക്കുകയില്ല. ശരീരം കൊണ്ടുള്ള ദുഷ്കർമ്മങ്ങൾക്ക് മുൻപായി മനസ്സിൽ എന്തെങ്കിലും വികാരമുണരും. വികാരമുണർന്നാൽ ഉടനെ പ്രകൃതി ശിക്ഷിക്കുവാനും തുടങ്ങും. ധർമ്മനിയാമത ശിക്ഷിക്കും. ഇതലംഘനീയമായ നിയമമാണ്. ആരെങ്കിലും ചെയ്തു നോക്കട്ടെ, വധം ചെയ്യുകയും അകത്ത് ക്രോധവും ദേഷ്യവും ഉണർത്താതിരിക്കുകയും സാധിക്കുകയില്ല. ചിരിച്ചുകൊണ്ട് ആരാരെ വധിക്കും? കളവ് ചെയ്യുകയും ലോഭമുണരാതിരിക്കുകയും വ്യഭിചാരം ചെയ്യുകയും കാമമുണരാതിരിക്കുകയും സാധ്യമല്ല. എങ്ങനെ സാധിക്കും? വികാരമുണരുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ചെയ്തു നോക്ക്. വികാരങ്ങൾ ഉണരുമ്പോൾ വ്യാകുലനായിത്തീരുന്നു. വികാരമുണരുന്നു, ഉള്ളിൽ നോക്കാനറിഞ്ഞുകൂടാ. അപ്പോൾ വെളിയിലുള്ള ആലംബനങ്ങൾ പ്രമുഖമായിത്തീരുന്നു. തൻ്റെ ഉള്ളിൽ നോക്കുന്നില്ല. തനിക്കെത്രമാത്രം നഷ്ടമുണ്ടാകുന്നു എന്നറിയുന്നില്ല. ഇത് ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നേറുമ്പോൾ ശരിക്കും മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ ശരീരം കൊണ്ടും വാണി കൊണ്ടും പാപമായ കർമ്മങ്ങൾ ചെയ്യുകയില്ല. മറ്റുള്ളവർക്ക് ദുഃഖം നൽകുന്ന പ്രവൃത്തികളൊന്നും ഞാൻ ചെയ്യുകയില്ല. അത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുകയല്ല, സ്വയം ഉപകാരം ചെയ്യുകയാണ്. കാരണം ആദ്യം ഞാൻ എന്നെ ദുഃഖിപ്പിക്കുന്നു, അതിനുശേഷമേ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നുള്ളൂ. ഈ കാര്യം നല്ലതുപോലെ മനസ്സിലാകും, ശരിക്കും വ്യക്തമാകും. അപ്പോൾ ധർമ്മത്തിൻ്റെ ശുദ്ധതയും മനസ്സിലാകും. അതായത്, ഏത് വ്യക്തി തൻ്റെ മനസ്സിൽ വികാരമുണർത്തി ദുഷ്കർമ്മം ചെയ്യുന്നുവോ പാപപ്രവൃത്തികൾ ചെയ്യുന്നുവോ, അയാൾ തന്നെ ഹിന്ദുവെന്ന് പറഞ്ഞാലും ജൈനനെന്ന് പറഞ്ഞാലും ബുദ്ധനെന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലും സിഖ് എന്ന് പറഞ്ഞാലും പാഴ്സി എന്ന് പറഞ്ഞാലും ബ്രാഹ്മണൻ ക്ഷത്രിയൻ ശൂദ്രൻ വൈശ്യൻ, യാതൊരു വ്യത്യാസവുമില്ല. ഭാരതീയനായാലും ബർമി അമേരിക്കൻ റഷ്യൻ, യാതൊരു വ്യത്യാസവുമില്ല. ആര് മനസ്സിനെ മലിനമാക്കി ശരീരം കൊണ്ടും വാണി കൊണ്ടും ദുഷ്കർമ്മം ചെയ്യുന്നുവോ പ്രകൃതി അയാൾക്ക് ഉടനടി ശിക്ഷ കൊടുക്കും. പ്രകൃതിയുടെ അലംഘനീയമായ നിയമമാണിത്. അതെ, ഇതാണ് ശുദ്ധമായ ധർമ്മം. ഇതേപോലെ തന്നെ സത്കർമ്മങ്ങൾ ചെയ്താലും. എന്താണ് സത്കർമ്മം? ഏറ്റവും വലിയ സത്കർമ്മം ചിത്തത്തെ മലിനമാക്കാതെ അതിനെ ഏകാഗ്രമാക്കുവാൻ പഠിക്കുക എന്നതാണ്. കുശല ചിത്തത്തിൻ്റെ ഏകാഗ്രത വളരെ മംഗളകാരിയാണ്. എല്ലാ നല്ല കാര്യങ്ങളും മനസ്സ് നമ്മുടെ വശത്താണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ചിത്തം വശത്തല്ല എങ്കിൽ നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനേ സാധിക്കുകയില്ല. തെറ്റായ ജോലി മാത്രമേ ചെയ്യൂ. ചിത്തം വശമാക്കുകയും അത് വികാരങ്ങളോടുകൂടി ഇരിക്കുകയുമാണ് എങ്കിലും തെറ്റുമാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ചിത്തത്തെ നിർമ്മലമാക്കി ഏകാഗ്രത പ്രാപിക്കണം. അപ്പോൾ കുശലകർമ്മങ്ങൾ സത്കർമ്മങ്ങൾ സാധ്യമാകും. മൂന്നാമത്, നമ്മൾ മനസ്സിനെ നിർമ്മലമാക്കി, മേലെ നിർമ്മലമാക്കി, അതിനെ ഏകാഗ്രവുമാക്കി. എന്നാലും അനേക ജന്മങ്ങളിൽ വികാരമുണർത്തുന്ന സ്വഭാവമുള്ളതും അന്തർമനസ്സിൻ്റെ ആഴത്തലങ്ങളിൽ വികാരങ്ങളുടെ കെട്ടുകൾ, അനേകം കെട്ടുകൾ ഇട്ടിട്ടുള്ളതും അവിടെ തന്നെ കിടക്കും. എത്രമാത്രം കെട്ടുകൾ! അകത്തുനിന്നും മാനസം മുഴുവൻ കെട്ടുകളാണ്. അതുമൂലം എത്രമാത്രം വ്യാകുലതയാണ് അനുഭവിക്കുന്നത്! അവ പുറത്തു കളയാത്തത്ര കാലം മേലെ എത്ര നിർമ്മലമാക്കിയാലും ഏകാഗ്രമാക്കിയാലും മുക്തി ലഭിക്കുകയില്ല. വികാരങ്ങൾ വേരുമുതൽ മുക്തമാകുന്ന ദിവസം മാത്രമേ ശരിയായ മുക്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പര്യോതപനം, പൂർണ്ണ മാനസം. മാനസം സമ്പൂർണമായും വികാരങ്ങളിൽ നിന്നും മുക്തമാകണം, മലിനതയിൽ നിന്നും മുക്തമാകണം. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഈ മൂന്നിനെയുമാണ് അന്നത്തെ ഭാഷയിൽ സബ്ബപാപസ അകരണം, അതായത് ശീല സദാചാരത്തോടുകൂടിയ ജീവിതം നയിക്കുക, കുസലസ ഉപസമ്പദ, അതായത് സമാധിയോടുകൂടിയ ജീവിതം ജീവിക്കുക, മനസ്സിനെ കുശലമാക്കുക, സ്വന്തം വശത്താക്കുവാനുള്ള അഭ്യാസം ചെയ്യുക, പിന്നെ സചിത്ത പര്യോതപനം, തൻ്റെ അനുഭവം കൊണ്ട് പ്രജ്ഞ ഉണർത്തി അന്തർമനസ്സിൻ്റെ ആഴത്തലങ്ങളിൽ എങ്ങും വികാരങ്ങൾ തങ്ങുവാൻ അനുവദിക്കാതിരിക്കുക. എല്ലാം പോകണം. അതാണ് ശീലം സമാധി പ്രജ്ഞ. ശീലം സമാധി പ്രജ്ഞ, ഇതാണ് ശുദ്ധധർമ്മം. ഇതിൽ ബുദ്ധന്മാരുടെയോ ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ ആരുടെയും കുത്തകാവകാശമില്ല. എല്ലാവർക്കും ഒരേപോലെ മംഗളതായി. ഓരോ വ്യക്തിയും ഇതെളുപ്പത്തിൽ പാലിക്കുവാനും സാധിക്കും. ഇതിനൊരു പ്രത്യേക സമ്പ്രദായത്തിൽ ദീക്ഷിക്കപ്പെടേണ്ടതില്ല, കെട്ടിയിടേണ്ടതില്ല. സ്വയം ഇന്ന പേരിട്ട് വിളിക്കണം എങ്കിലേ ഈ വഴിയെ പോകാനൊക്കെയുള്ളൂ എന്നൊന്നുമില്ല. ആദ്യം ഇതിൽ കെട്ടിയിടണം, പിന്നെ നടക്കണം എങ്കിലേ ലാഭമുണ്ടാകൂ എന്നാണെങ്കിൽ ഇത് ധർമ്മമല്ല, വീണ്ടും വേലികെട്ടലാണ്. എവിടെയോ തെറ്റിദ്ധാരണയുണ്ട്. ധർമ്മം സാർവജനീകമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വഴി നടക്കണം. ഈ മാർഗത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി മനസ്സിലാക്കാം. മനസ്സിലാക്കിത്തന്നു കഴിഞ്ഞതാണ്, വീണ്ടും വിശദമായി പറയാം. ഈ വഴിയെ പോകുന്നവർക്ക് വഴിയെക്കുറിച്ചുള്ള ഏകദേശ ബോധമുണ്ടായിരിക്കണം. എങ്ങനെയുള്ള മാർഗമാണ്, എവിടെ വരെ കൊണ്ടുചെല്ലും? ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിൽ സംശയങ്ങൾ തോന്നും. എവിടെയാണ് പോകുന്നത്? എന്താണ് ചെയ്യുന്നത്? ഇതിൻ്റെ പരിണാമം എന്തായിരിക്കും? സംശയമുണ്ടായാൽ ജോലി ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ബുദ്ധിയുടെ തലത്തിലാണെങ്കിലും മനസ്സിലാക്കണം. നടക്കേണ്ടത് ഓരോ അടി, ഓരോ അടിയായിട്ട് തന്നെയാണ്. ഒരാൾ ടോർച്ചും കൊണ്ട് നടക്കുമ്പോൾ കാല് വയ്ക്കേണ്ടിടത്ത് വെളിച്ചം വീഴണം. കാലെവിടെയാണ് വയ്ക്കുന്നതെന്ന് ശരിക്കറിയണം. അടുത്ത കാൽവയ്പ് എങ്ങനെയായിരിക്കണം? ഓരോ കാൽവയ്പ്പും ശരിക്കും മനസ്സിലാക്കിത്തന്നെ മാർഗം മുഴുവനും നടക്കണം. ഇവിടെ മുഴുവൻ മാർഗത്തിൻ്റെയും ഒരു ഏകദേശ രൂപം ഗ്രഹിക്കാം. എന്താണ് ഈ മാർഗം പൂർണ്ണമായും? പഴയ ഭാഷയിൽ ഈ മുക്തിയുടെ മാർഗത്തെ, വിശുദ്ധിയുടെ മാർഗത്തെ, സാർവജനീന ധർമ്മത്തിൻ്റെ മാർഗത്തെ അരിയോ അഷ്ടാംഗികോ മഗ്ഗോ എന്ന് പറഞ്ഞിരുന്നു. അഷ്ടാംഗികം ലളിതമാണ്, എട്ടംഗമുള്ളത്. ഏതർത്ഥത്തിൽ ശ്രേഷ്ഠം? ഏതനാര്യനായ വ്യക്തിയും ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ ആര്യനായിത്തീരും. ഈ മാർഗം ഇതിലേ പോകുന്ന വ്യക്തി ആര്യനാണോ അനാര്യനാണോ എന്നൊന്നും നോക്കിയില്ല. തന്നെ ഹിന്ദുവെന്നാണോ ബുദ്ധനെന്നാണോ ജൈനനെന്നാണോ ബ്രാഹ്മണനെന്നാണോ ശൂദ്രനെന്നാണോ അമേരിക്കനെന്നോ റഷ്യനെന്നോ എന്തു പറഞ്ഞറിയപ്പെടുന്നതെന്നൊന്നും നോക്കുകയില്ല. ഗംഗാജലം കുടിക്കുന്നവൻ്റെ ദാഹം തീരും. മാർഗത്തിലൂടെ നടക്കുന്നവൻ ആര്യനായിത്തീരും. എന്താര്യനായിത്തീരും? 2500 വർഷങ്ങളിൽ ഭാഷ മാറിപ്പോകും, വാക്കുകൾ മാറിപ്പോകും, വാക്കുകളുടെ അർത്ഥം മാറിപ്പോകും. ഇന്ന് ആര്യൻ ശബ്ദം ഒരു പ്രത്യേക ജാതിയെ കുറിക്കുന്നതാണ്. വളരെ ഉയരമുള്ള, വെളുത്ത, നീണ്ട നാസികയുള്ള, വലിയ കണ്ണുകളുള്ള വ്യക്തി ആര്യജാതിയിൽപ്പെട്ടയാൾ. ഒരു പാവം കറുത്ത നിറവും ചുരുണ്ടമുടിയും തടിച്ച ചുണ്ടും ഇവർ ഹബ്ഷി, നീഗ്രോ ജാതി. ചെറിയ അടുത്ത കണ്ണുകളും പരന്ന മൂക്കുമെങ്കിൽ മംഗോളിയ ജാതിക്കാരൻ. ഈ അർത്ഥത്തിലാണ് ഇന്ന് ആര്യ ശബ്ദം പ്രയോഗിക്കുന്നത്. 2500 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ ഭാഷയിൽ ഈ അർത്ഥം അല്ലായിരുന്നു. ആര്യനെന്ന് പറഞ്ഞിരുന്നത് ആ വ്യക്തിയെയായിരുന്നു. വെളുത്ത നിറമായാലും കറുത്ത നിറമായാലും മൂക്ക് നീണ്ടതായാലും ചെറുതായാലും യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ആ വ്യക്തി സത്പുരുഷനായിത്തീർന്ന്, സന്തായിത്തീർന്ന്, നിർമ്മല ചിത്തനായിത്തീർന്നാൽ ആര്യനായിത്തീർന്നു. കാരണം അയാൾ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നടക്കുമായിരുന്നു. ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നടന്ന് തൻ്റെ മനസ്സിൻ്റെ കെട്ടുകളഴിച്ച് നിർഗ്രന്ഥനായി വ്യക്തി ആര്യനായിത്തീർന്നു. ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കാത്തയാൾ അനാര്യൻ. ഹീനോ ഗമ്മോ പോത്തുജനികോ അനിരിയോ അനത്ത സംഹിതോ, അനാഢ്യായ വ്യക്തി, ഹീനൻ, അറിവില്ലാത്തവൻ, ബുദ്ധിയില്ലാത്തവൻ, അനർത്ഥം മാത്രം പ്രവർത്തിക്കുന്നവൻ, സ്വന്തം അനർത്ഥം ചെയ്യുന്നവൻ മറ്റുള്ളവർക്കും അനർത്ഥം ചെയ്യുന്നവൻ, അങ്ങനെയുള്ള വ്യക്തിയെ അന്നത്തെ ഭാഷയിൽ അനരിയോ അനരിയോ അനാര്യനെന്ന് പറഞ്ഞിരുന്നു. അനരിയൻ എന്ന ശബ്ദം 2500 വർഷങ്ങളിൽ മാറി ഇന്ന് അനാഢ്യയായിത്തീർന്നു. ഇയാൾ അനാഢ്യയാണ്. അനാഢ്യ എന്താണ്? അനാര്യൻ, ബോധമില്ലാത്തവൻ, എന്താണ് ചെയ്യുന്നത് എന്നറിവില്ലാത്തവൻ, സ്വന്തം ഹാനി ചെയ്യുന്നവൻ, മറ്റുള്ളവർക്കും ഹാനി വരുത്തുന്നവൻ. അങ്ങനെയുള്ളയാൾ ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ആര്യനായിത്തീരും, സന്തായിത്തീരും. ഈ അർത്ഥത്തിൽ അരിയോ മഗ്ഗോ, ആര്യമാർഗം, അഷ്ടാംഗികോ മഗ്ഗോ, എട്ടംഗമുള്ളത്. എന്താണ് ധർമ്മത്തിൻ്റെ എട്ടംഗങ്ങൾ? അതെ, 3 വിഭാഗങ്ങൾ: ശീലം, സമാധി, പ്രജ്ഞ. ശീലത്തിൽ ധർമ്മത്തിൻ്റെ 3 അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു, സമാധിയിൽ ധർമ്മത്തിൻ്റെ 3 അംഗങ്ങൾ ഉൾക്കൊള്ളും, പ്രജ്ഞയിൽ ബാക്കിയുള്ള ധർമ്മത്തിൻ്റെ 2 അംഗങ്ങൾ. ശീലത്തിൽ ഉൾക്കൊള്ളുന്ന ധർമ്മത്തിൻ്റെ അംഗങ്ങൾ ഏതൊക്കെയാണ്? സമ്മാ വാച, സമ്മാ കമ്മന്തോ, സമ്മാ ആജീവോ. പഴയ ഭാഷയാണ്. സമ്മാ എന്നാൽ സമ്യക്ക്, അതായത് നല്ലത്, ശരിയായത്, തെറ്റില്ലാത്തത്, സ്വയം അനുഭവിച്ചത്. ഏതു വാണിയാണ് നല്ലത്? ഏതു വാണിയാണ് നിർമ്മലമായത്? മറ്റുള്ളവർക്ക് ദോഷം വരുത്താത്തത്. നമ്മുടെ അനുഭവത്തിൽ അപ്രകാരമുള്ള വാണിയായിരിക്കണം വരേണ്ടത്. എന്നുവച്ചാൽ വാണിയിലെ മാലിന്യം അകലണം. ആരെങ്കിലും കടുവായ കഠോരമായ വാക്കുപ്രയോഗിച്ച് മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അതിൽ അയാളുടെ നന്മ തെല്ലുമില്ലെങ്കിൽ കേവലം മനസ്സ് ദുഃഖിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കഠോരമായി പറയുന്നു, കയ്പായി പറയുന്നു, അപ്പോൾ വാണിയിലെ കർമ്മം മലിനമായി. ഒരാൾ ഒരിടത്തു നിന്നും കേട്ട കാര്യങ്ങളിൽ ഉപ്പും മുളകും ചേർത്ത് മറ്റൊരിടത്ത് ചെന്ന് പറയുക, അവിടെ കേട്ട കാര്യങ്ങൾ ഇവിടെ പറയുക, ഇതുപോലെ ഏഷണിയുടെ പണി ചെയ്യുക, രണ്ടാളുകൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തെ സുഹൃത്ബന്ധത്തെ ഇല്ലാതാക്കുക, പരനിന്ദ ചെയ്യുക, ഈ പ്രവൃത്തികൾ വാണിയുടെ ദുഷ്കർമ്മമായി. വാണിയുടെ പ്രവൃത്തി മലിനമായി. അതേപോലെ ഒരാൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ സംസാരിച്ച് സമയം കളയുക, സ്വന്തം സമയവും മറ്റുള്ളവരുടെ സമയവും കളയുക, വാണിയുടെ കർമ്മം മലിനമായി. ഈ നാല് കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞാൽ വാണി നിർമ്മലമായി. സമ്മാ വാച, വാണി സ്വയം സമ്യക്കായി. അതുകൊണ്ട് അതിൽ നിന്നും ഒഴിയുക. സബ്ബപാപസ അകരണം, ഇപ്രകാരത്തിൽ വാണിയിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? സമ്മാ വാച. സമ്മാ കമ്മന്തോ, കർമാന്തമെന്താണ്? എല്ലാ കർമ്മവും ആദ്യം മനസ്സിലാണ് ഉണരുന്നത്, മുന്നോട്ടു പോയി വാണിയിൽ വരുന്നു, അതിലും മുന്നോട്ടു പോകുമ്പോൾ ശരീരം കൊണ്ടാകുന്നു. അതായത് കർമാന്തം എന്നാൽ ശരീരം കൊണ്ടുള്ള കർമ്മങ്ങൾ, അതും സമ്യക്കായിരിക്കണം, ശരിയായിരിക്കണം, നല്ലതായിരിക്കണം, മംഗളദായിയായിരിക്കണം, തനിക്കും മറ്റുള്ളവർക്കും. മലിനമായിരിക്കരുത്. ശരീരത്തിൻ്റെ കർമ്മത്തിൻ്റെ മാലിന്യം എന്താണ്? ഒരാൾ തൻ്റെ ശരീരം കൊണ്ട് മറ്റൊരാളെ വധിക്കുന്നു, ശരീരകർമ്മം മലിനമായി. മറ്റൊരാളുടെ ഒരു വസ്തു മോഷ്ടിക്കുന്നു, തട്ടിപ്പറിക്കുന്നു, ആക്രമിച്ച് വശത്താക്കുന്നു, ശരീരകർമ്മം മലിനമായി. ഒരാൾ ശരീരം കൊണ്ട് വിഭജിക്കുന്നു, ശരീരകർമ്മം മലിനമായി. മദ്യമാദക പദാർത്ഥങ്ങൾ സേവനം ചെയ്യുന്നു, ശരീരത്തിൻ്റെ കർമ്മം മലിനമായി. ഈ കർമ്മങ്ങളെല്ലാം തനിക്ക് ഹാനിയുണ്ടാക്കുന്നവയും മറ്റുള്ളവർക്ക് ഹാനിയുണ്ടാക്കുന്നവയുമാണ്. ഇവയിൽ നിന്നും ഒഴിവായാൽ സമ്യക്കായി, നല്ലതായി. ആ നന്മ അനുഭൂതിയിൽ വന്നാൽ കാര്യം മംഗളദായിയായി. കേവലം ഉപദേശത്തിൻ്റെ കാര്യമല്ല, അങ്ങനെ തൻ്റെ അനുഭവത്തിൽ വരാൻ തുടങ്ങും. ഹത്യ ചെയ്യുന്നില്ല, കളവു ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, മദ്യമാദക പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ അനുഭവത്തിൽ വരുവാൻ തുടങ്ങും. സമ്മാ കമ്മന്തോ, സമ്യക് കർമാന്തം. ഇനി സമ്മാ ആജീവോ, ആജീവികയും സമ്യക്കായിരിക്കണം, നിർമ്മലമായിരിക്കണം. അത് ജീവിതത്തിൽ പകർത്തണം. അതിൻ്റെയും വെറും ഉപദേശമായിരിക്കരുത്. ഓരോ വ്യക്തിക്കും സ്വന്തം ജീവിതം കഴിക്കുവാൻ ഏതെങ്കിലും ഒരു തൊഴിലിനെ ആശ്രയിക്കേണ്ടി വരും. അതെങ്ങനെയുള്ള തൊഴിലായിരിക്കണം? ഗൃഹസ്ഥർ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കണം. സന്യാസികൾക്ക് അവരുടെ നിയമങ്ങളുണ്ട്. ഗൃഹസ്ഥരിൽ നിന്നും ലഭിക്കുന്നത് എങ്ങനെ വാങ്ങണം, ആ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം. ഗൃഹസ്ഥന്മാർക്കുള്ള നിയമം എന്താണ്? എൻ്റെ വീട്ടിൽ വരവിനുള്ള മാർഗം, കാശു വരുന്ന മാർഗം, ആ വഴി എങ്ങനെയുള്ളതാണ്? ആ തൊഴിലുകൊണ്ട് മറ്റുള്ളവർക്ക് കഷ്ടമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. സമാജത്തിലെ മറ്റംഗങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. എൻ്റെ വീട്ടിൽ പണം വരുന്നുണ്ട്, മറ്റുള്ളവർക്ക് കഷ്ടമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. ഉദാഹരണത്തിന്, ഒരാൾ പറയുകയാണ്, ഞാൻ മദ്യം ഉപയോഗിക്കുന്നില്ല, വലിയ ശീലവാനാണ്, നീ മദ്യം ഉപയോഗിക്കുന്നില്ല, നല്ല കാര്യം. എന്നാൽ തൊഴിലെന്താ ചെയ്യുന്നത്? മദ്യശാല, കഞ്ചാവ് കച്ചവടം, കറുപ്പ് കച്ചവടം. അത് വാങ്ങിക്കൊണ്ടു പോകുന്നവർ ഉപയോഗിക്കുകയല്ലേ? അവരുടെ ശീലം, സദാചാരം നശിക്കുകയല്ലേ? ആളുകൾക്ക് സദാചാരത്തിൻ്റെ ജീവിതം നയിക്കുവാൻ ബാധയായില്ലേ? അവർക്ക് ഹാനിയായി. എൻ്റെ വീട്ടിൽ പണം വന്നു, എന്നാൽ ഞാൻ മറ്റെത്രയോ പേർക്ക് ഹാനിയുണ്ടാക്കി. അതേപോലെ ഒരാൾ പറയുന്നു, ഞാൻ കൊലപാതകം ചെയ്യുന്നില്ല, ഞാൻ കൊലപാതകം ചെയ്യുന്നില്ല, പക്ഷേ തൊഴിലോ മാരകായുധങ്ങളുടെ, തോക്കിൻ്റെ, വാളിൻ്റെ, കുന്തത്തിൻ്റെ, അത് കൊണ്ടുപോകുന്നയാൾ ആരെയെങ്കിലും കൊലപ്പെടുത്തും. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്, മറ്റുള്ളവരുടെ സദാചാരം നഷ്ടമാക്കുന്നതിന് പ്രേരിപ്പിക്കുകയാണ്. ആജീവിക, തൊഴിൽ സമ്യക്കല്ല. അതേപോലെ ഒരാൾ പറയുന്നു, ഞാൻ ഹത്യയൊന്നും ചെയ്യുന്നില്ല, എന്നാൽ മൃഗങ്ങളെ, പശുക്കളെ വളർത്തുകയാണ്, ആടുകളെ വളർത്തുകയാണ്, തീറ്റിപ്പോറ്റി നല്ല കൊഴുത്തുരുണ്ടതാക്കി ഇറച്ചി വിൽപ്പനക്കാർക്ക് വിൽക്കുന്നു. ഞാൻ ഹത്യ ചെയ്യുന്നില്ല, അവർ ചെയ്യട്ടെ എന്ന്. ശരിയായ കാര്യമല്ല, ആജീവിക സമ്യക്കല്ല. മറ്റൊരാൾ ഇതുപോലെ വിഷം വിൽക്കുന്ന തൊഴിലാണ് ചെയ്യുന്നത്. ആരെങ്കിലും കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുക്കും, കൊല്ലും. അതായത് മറ്റുള്ളവരെ ശീലവാനാകുവാൻ സഹായിക്കാത്ത, ശീലം ഭഞ്ജിക്കുവാൻ സഹായകമാകുന്ന തൊഴിലുകൾ സമ്യക്കാജീവികയല്ല, തെല്ലും സമ്യക്കല്ല. ധർമ്മസംബന്ധിയായ കാര്യങ്ങളല്ലേ നല്ലതുപോലെ മനസ്സിലാക്കണം. ചിലപ്പോൾ മേലെ മേലെ വളരെ ശുദ്ധമെന്ന് തോന്നുന്ന തൊഴിലുകളുണ്ട്. ഇതിൽ യാതൊരു ദോഷവുമില്ല. പക്ഷേ ചിത്തത്തിൻ്റെ ചേതന ദൂഷിതമാകുമ്പോൾ ജോലി സമ്യക് ആജീവികയല്ല, മിഥ്യാ ആജീവികയായിത്തീരും. ഒരു ഉദാഹരണം പറയാം. വർഷങ്ങൾക്ക് മുൻപ് ശുദ്ധധർമ്മത്തെക്കുറിച്ചൊന്നും അറിയാതിരുന്ന കാലം, അതിലെ നടക്കുക വളരെ അകലെയുള്ള കാര്യം, അന്നുണ്ടായിരുന്ന കാര്യമാണ്. വീട്ടിലെ ഒരാൾക്ക് സുഖമില്ലാതെ വന്നു. കുടുംബ ഡോക്ടർ സ്ഥലത്തില്ലായിരുന്നു. വംശത്തിലെ പ്രസിദ്ധനായൊരു ഡോക്ടർ വിളിച്ചാൽ വരില്ലെന്നറിയാം. എങ്കിലും വളരെ ശ്രമിച്ചു നോക്കാമെന്ന് കരുതിയാണ് ചെന്നത്. അന്നവിടെ ഒരു രോഗി പോലുമില്ല, വെറുതെ ഇരിക്കുന്നു. എത്ര തിരക്കുണ്ടാകാറുള്ളതാണ്, ഇന്നെന്തുപറ്റി? വെറുതെ കുതൂഹലം കൊണ്ട് ചോദിച്ചു. മുഖം വല്ലാതെ ഉദാസീനം. എന്തു ചെയ്യാം, ഈ സീസണിൽ രോഗമൊന്നും പരന്നിട്ടില്ല. ഇക്കൊല്ലം എന്തുപറ്റിയെന്നറിയില്ല, രോഗം പരന്നിട്ടേയില്ല. ഇതെന്തു ഡോക്ടർ? രോഗം നാട്ടിൽ നല്ലതുപോലെ പടർന്നു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഡോക്ടർ. ഡോക്ടറുടെ പണി വളരെ നല്ലതാണ്, ചികിത്സിച്ച് രോഗം മാറ്റുക, നല്ല കാര്യം. ഈ ഡോക്ടറെ നോക്ക്, എല്ലാ ഡോക്ടർമാരും ഇങ്ങനെയാണെന്നല്ല. ആ സമയത്ത് ആ ഡോക്ടറെ എനിക്കിഷ്ടപ്പെട്ടില്ല. ഇതെന്തു ഡോക്ടർ? കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ശുദ്ധധർമ്മവുമായി ബന്ധമായി. ശുദ്ധധർമ്മവുമായി എന്ത് ബന്ധം? തൻ്റെ ഉള്ളിൽ സത്യം നോക്കിക്കാണുന്നതിനുള്ള വിദ്യ കിട്ടി. അതുപയോഗിച്ച് തൻ്റെ ഉള്ളിൽ നോക്കി. അന്ന് ആ ഡോക്ടറെ മനസ്സിലെന്തൊക്കെയാണ് പറഞ്ഞത്? ഞങ്ങൾ വ്യാപാരികൾ എന്താണ് ചെയ്യുന്നത്? വ്യാപാരികുലത്തിലാണ് ജനിച്ചത്, വർഷങ്ങളോളം വ്യാപാരം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് വ്യാപാരികളുടെ മനസ്ഥിതി നല്ലതുപോലെ അറിയാം. വ്യാപാരികളുടെ മനസ്ഥിതി എന്താണ്? ലോകത്തെവിടെയെങ്കിലും യുദ്ധമുണ്ടായെങ്കിൽ, വിശ്വയുദ്ധം ആരംഭിച്ചാൽ, അകാലവും ദുർഭിക്ഷവുമുണ്ടായെങ്കിൽ, എന്തെങ്കിലും കാരണത്താൽ കൺസ്യൂമർ ഗുഡ്സ് അതായത് ഉപഭോഗ വസ്തുക്കൾക്ക് ക്ഷാമം നേരിട്ടെങ്കിൽ, അങ്ങനെ വിലവർധനയുണ്ടായെങ്കിൽ, ഞങ്ങൾ വ്യാപാരികൾ പറയും, മാർക്കറ്റ് നന്നായിരിക്കുകയാണ്. ഞങ്ങൾക്ക് മാർക്കറ്റ് നന്നായിരിക്കുകയല്ലേ, ധാരാളം കാശ് വരും. ആളുകൾക്ക് എത്ര കഷ്ടപ്പാടുണ്ടായാലും വേണ്ടില്ല, ഞങ്ങളുടെ വില കയറിയാൽ മതി. ഞങ്ങളുടെ മനസ്ഥിതി, സാധനങ്ങൾക്ക് വില കയറുന്നതാണ് നല്ലത്, അപ്പോഴാണ് ലാഭമുണ്ടാകുന്നത്. യുദ്ധവും മറ്റുമില്ലാതിരുന്നാൽ, ക്ഷാമമൊന്നുമില്ലാതിരുന്നാൽ, സുഭിക്ഷമായാൽ, ഉപഭോഗ വസ്തുക്കൾ ധാരാളമായി ലഭിച്ചാൽ, വിലയിടിവുണ്ടായാൽ, വളരെ വിഷമത്തോടെ പറയും, വിലയിടിഞ്ഞു, മനോവൃത്തി നോക്കൂ, എൻ്റെ ചിത്തചേതന എങ്ങനെയാണ്? തൻ്റെ ഉപജീവനമാർഗം നല്ലതാണെന്ന് സ്വയം ആയിരം വട്ടം പറഞ്ഞാലും എൻ്റെ മാനസികത കേവലം ചൂഷണം ചെയ്യുന്നതിലാണെങ്കിൽ, കൂടുതൽ കൂടുതൽ പണം തൻ്റെ പക്കൽ വരണം, ആളുകൾക്ക് എത്ര തന്നെ കഷ്ടപ്പാടുണ്ടായാലും വേണ്ടില്ല, എനിക്ക് പണം വന്ന് കുന്നുകൂടണം എന്നാണ് വിചാരമെങ്കിൽ, പുറമേ നിന്നും നോക്കുമ്പോൾ നല്ലതെന്ന് തോന്നുന്ന ഉപജീവനമാർഗവും ശരിയായതല്ല, ഹാനികരം തന്നെയാണ്. ഗൃഹസ്ഥരാണ്, ധനം സമ്പാദിക്കുന്നത് ദോഷമല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഗൃഹസ്ഥനല്ലാത്തയാൾ ഗൃഹത്യാഗിയായ സന്യാസിയാണെങ്കിൽ ധനം സമ്പാദിക്കുന്നത് വലിയ ദോഷമാണ്. അതേപോലെ ഗൃഹസ്ഥൻ ധനഹീനനായിരിക്കുന്നതും ദോഷം തന്നെയാണ്. ഗൃഹസ്ഥൻ ആരുടെ മുൻപിലും കൈനീട്ടരുത്. സത്യസന്ധമായി പരിശ്രമിച്ച് ധനമാർജിക്കണം. തൻ്റെയും കുടുംബത്തിൻ്റെയും പരിപാലനത്തിനു വേണ്ടി ധനം സമ്പാദിക്കുന്നത് ധർമ്മമാണ്. എന്നാൽ ഒരു തടസ്സമുണ്ട്. മുക്താവസ്ഥ എല്ലാവർക്കും ഒരേപോലെയാണ്, ഗൃഹസ്ഥനും ഗൃഹത്യാഗിക്കും. മുക്താവസ്ഥ എന്നാൽ അഹങ്കാരത്തിൻ്റെ ലവലേശമില്ലാത്തതുമാണ്. നമ്മൾ അഹങ്കാരമുണർത്തിക്കൊണ്ടിരിക്കുകയും അഹംഭാവം വളർത്തിക്കൊണ്ടിരിക്കുകയും മുക്താവസ്ഥ വേണമെന്നാഗ്രഹിക്കുകയും ചെയ്താൽ അതെങ്ങനെ സാധിക്കും? ധനം സമ്പാദിക്കുമ്പോൾ അന്തർമനസ്സിൻ്റെ ആഴത്തലങ്ങളിൽ, ഞാനാണീ പണം സമ്പാദിക്കുന്നത്, എൻ്റെ സാമർത്ഥ്യം കൊണ്ടുണ്ടാക്കിയതാണ്, ഞാൻ വലിയ മിടുക്കൻ, ഇതെൻ്റെ പണമാണ് എന്നെല്ലാം ഉണരും. അപ്പോൾ ഞാൻ എൻ്റെ എന്ന അഹംഭാവമാകും. അപ്പോൾ എന്തു ചെയ്യാം? ഒരു വശത്ത് ഗൃഹസ്ഥനാണ്, ധനം സമ്പാദിച്ചേ പറ്റൂ, സത്യസന്ധമായും പരിശ്രമിച്ചും. മറുവശത്ത് പണം വരുമ്പോൾ അഹമകത്തുണരും, എന്തു ചെയ്യാം? നാട്ടിലെ ബുദ്ധിയുള്ളവർ ഒരു മാർഗം കണ്ടുപിടിച്ചു. നിന്റെ വീട്ടിൽ വരുന്ന ധനമുണ്ടല്ലോ, അതിനെ സമമായി വിഭജിക്കുക. അതായത്, അതിനെ തൻ്റെ മാത്രമെന്ന് വിചാരിക്കരുത്, അത് ഭാഗിക്കുക. ഗൃഹസ്ഥൻ തൻ്റെയും കുടുംബത്തിൻ്റെയും ചിലവ് വഹിക്കണം, അത് കഴിച്ച് ബാക്കി മറ്റുള്ളവർക്കായി വീതിക്കുക. സമൂഹത്തിൻ്റെയും വീതമുണ്ട്. ഈ പണം ഇവിടെ നിന്നുമാണ് നിന്റെ പക്കലെത്തിയത്, സമൂഹത്തിൽ നിന്നുമാണ്, ഇവിടെയുള്ളവരിൽ നിന്നുമാണ് വന്നത്. പകരം ഇവർക്കെന്താണ് കൊടുക്കുന്നത്? കൂടുതൽ സമ്പാദിച്ചാൽ കൂടുതൽ, കുറച്ചെങ്കിൽ കുറച്ച്. എല്ലാ ഗൃഹസ്ഥരും തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം വീതിച്ചു കൊടുക്കണം, തീർച്ചയായും വീതിക്കണം. മറ്റൊരു കാര്യം, വിവശനയുടെ മാർഗത്തിൽ വരുന്ന വ്യാപാരികൾ കൂടെ കൂടെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, എന്തു ചെയ്യാൻ പറ്റും? ഈ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതി, ഭരണത്തിൻ്റെ വ്യവസ്ഥിതിയെല്ലാം ഇത്രമാത്രം താറുമാറായിരിക്കുകയാണല്ലോ. വേണമെന്ന് വെച്ചാലും സത്യസന്ധരായി വ്യാപാരം ചെയ്യാൻ കഴിയുകയില്ല, പിന്നെന്തു ചെയ്യും? ഇവർ പറയുന്നത് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. കാരണം ഞാനും സ്വയം വ്യാപാരമൊക്കെ ചെയ്ത് വന്നതല്ലേ, വീട്ടുകാർ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ മനസ്സിലാകും. ഒരു കാര്യം അവരോട് പറയും, ഇന്നത്തെ വികലമായ പരിസ്ഥിതിയിൽ മുട്ടുമടക്കേണ്ടി വരുന്നുണ്ട്, അതൊരിടത്ത് മാറ്റിവെക്കുക. ചുരുങ്ങിയ പക്ഷം ദോഷം വരുന്ന കാര്യം ചെയ്യാതിരിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, വിവശനയുടെ മാർഗത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നു, വ്യാപാരിയുമാണ് എങ്കിൽ ശരിക്കും മനസ്സിലാക്കണം, എൻ്റെ ഗ്രാഹകർ എൻ്റെ അന്നദാതാക്കളാണ്, അവർ തരുന്ന അന്നമാണ് ഭക്ഷിക്കുന്നത്. എൻ്റെ അന്നദാതാക്കളെ ഒരിക്കലും വഞ്ചിക്കരുത്, എൻ്റെ ഗ്രാഹകരെ ഒരിക്കലും പറ്റിക്കരുത്. ക്വാളിറ്റിയിൽ അളവിൽ തൂക്കത്തിലൊന്നിലും വഞ്ചിക്കരുത്. ഇത്രയും ചെയ്യുവാൻ സാധിക്കുമല്ലോ. ഇതിൽ നാടിൻ്റെ വ്യവസ്ഥ എന്തു ചെയ്യാൻ? ഇതിൽ മറ്റു കാര്യങ്ങൾക്കെന്തു പറയാൻ? ഇത് നിങ്ങളുടെ മാത്രം ലോഭമല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഗ്രാഹകരെ പറ്റിക്കുന്നത്, ആരംഭം ചെയ്യുന്ന വ്യക്തിക്ക്, വിവേചനയുടെ മാർഗത്തിൽ ചരിക്കുന്ന വ്യാപാരി. ഇത് രണ്ട് കാര്യങ്ങൾ കട്ടായമായും പാലിച്ചേ മതിയാകൂ. ഞാൻ എൻ്റെ ഗ്രാഹകരെ പറ്റിക്കുകയില്ല, ഇതൊരു കാര്യം. കിട്ടുന്ന പണത്തിൽ ഒരു ഭാഗം വിതരണം ചെയ്യും, ലോകനന്മയ്ക്കായി ചിലവാക്കും, സമവിഭാഗം ചെയ്യും. അപ്പോൾ സമ്യക് ആജീവികയായി. അപ്പോൾ മിഥ്യാ ആജീവികയല്ല. ഈ രണ്ടു പ്രവൃത്തികൾ ചെയ്യാത്ത വ്യാപാരി, നാലഞ്ച് പ്രകാരത്തിലുള്ള വ്യാപാരങ്ങൾ, ആദ്യം ദൂഷിതമെന്ന് പറഞ്ഞവ ചെയ്യുന്നില്ല. എങ്കിൽ കൂടിയും ആജീവിക സമ്യക്കല്ല. മനോവൃത്തി കേവലം സംഗ്രഹിക്കുക എന്നതാണ്. മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടായാൽ ഉണ്ടാകട്ടെ, കേവലം സംഗ്രഹിക്കുക, അത് ഹാനികരമായ കാര്യമാണ്. ഇവ മൂന്നും ശീലത്തിൻ്റെ അന്തർഗതമായ കാര്യങ്ങളാണ്. ഇനി സമാധിയിൽ മൂന്ന് കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്: സമ്മാ വായാമോ, സമ്മാ സതി, സമ്മാ സമാധി. സമ്മാ വായാമോ, ശരിയായ വ്യായാമം, ശരിയായ പരിശ്രമം, പുരുഷാർത്ഥം, പ്രയത്നം. നമ്മുടെ ശരീരം വളരെ ബലഹീനമായി. നടക്കുകയാണെങ്കിൽ ശരീരം ആടും. അപ്പോൾ ബുദ്ധിമാനായ ആൾ ഉപദേശിക്കും, ശരീരത്തിൻ്റെ വ്യായാമം ചെയ്യണം, ശരീരത്തിൻ്റെ മാംസപേശികൾ ഉറച്ചതാകും. അപ്പോൾ ഇങ്ങനെ ആടുകയില്ല, ഇത്ര ദുർബലമാകുകയില്ല, പല പ്രകാരത്തിലുള്ള രോഗം വരികയില്ല. അതേപോലെ നമ്മുടെ മനസ്സ് ദുർബലമായാൽ, രോഗഗ്രസ്തമായാൽ വിരമുള്ളയാൾ ഉപദേശിക്കും, മനസ്സിൻ്റെ വ്യായാമം വേണം. ഈ രണ്ട് ദിവസം ജോലി ചെയ്തപ്പോൾ നമ്മൾ കണ്ടു, എത്ര രോഗമുള്ള മനസ്സുമായാണ് നമ്മൾ നടക്കുന്നത്. എത്ര ദുർബലമായ മനസ്സ്, എത്ര ആടിയുലയുന്നു ഓരോ ക്ഷണവും. ചിലപ്പോൾ ഇവിടെ, ചിലപ്പോൾ അവിടെ, ഇങ്ങനെ ദുർബലമായ മാനസം. വ്യായാമം വേണം. ഇതിനെ ബലമാക്കുവാൻ, സ്വസ്ഥമാക്കുവാൻ ചില വ്യായാമം വേണം. നമ്മുടെ രോഗിയായ മനസ്സിനെ അരോഗിയാക്കുന്ന, ദുർബലമായ മനസ്സിനെ സബലമാക്കുന്ന വ്യായാമം, അതാണ് സമ്യക് വ്യായാമം. നാല് വ്യായാമം വേണം. നമ്മുടെ മനസ്സിനെ പരീക്ഷിച്ചു നോക്കുക. എൻ്റെ മനസ്സിൽ ഈ ദുർഗുണമുണ്ട്. ദുർഗുണമുള്ളതിനെ അറിയുക, പിന്നെ ആ ദുർഗുണത്തെ അകറ്റുക. ആദ്യത്തെ വ്യായാമമായി, വളരെ നല്ല വ്യായാമം. വീണ്ടും നോക്കുക, എൻ്റെ മനസ്സിൽ ഈ ദുർഗുണമില്ല. എല്ലാ വാതിലും അടയ്ക്കുക. ആ ദുർഗുണം മനസ്സിനകത്ത് കയറരുത്. ഇതിനെ വരുവാൻ അനുവദിക്കുകയില്ല. രണ്ടാമത്തെ വ്യായാമമായി, വീണ്ടും തൻ്റെ മനസ്സിനെ പരീക്ഷിച്ചു നോക്കുക. ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കുന്ന വ്യക്തി ആത്മനിരീക്ഷണം ചെയ്തുകൊണ്ടേയിരിക്കും, സ്വനിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവരെയല്ല, തന്നിലേക്ക് നോക്കുക. അപ്പോൾ കാണുന്നു, എന്നിൽ ഇന്ന ഗുണമുണ്ട്, സദ്ഗുണമുണ്ടെന്ന അഹങ്കാരം തെല്ലുമുണർത്തരുത്. ഈ സദ്ഗുണമുണ്ട്, നല്ല കാര്യം. ഇനി ഈ ഉള്ള സദ്ഗുണത്തെ കാത്തുസൂക്ഷിക്കണം, ഇത് നഷ്ടമാകരുത്, ഇതിൻ്റെ സംവർദ്ധനം ചെയ്യണം. മൂന്നാമത്തെ വളരെ നല്ല വ്യായാമമായി, വീണ്ടും മനസ്സിനെ നോക്കുക. എൻ്റെ മനസ്സിൽ ഇന്ന സദ്ഗുണമില്ലേയില്ല. നിരാശ പാടില്ല, ഉദാസീനത വേണ്ട. ശരി, ഇതിനെ കൊണ്ടുവരണം. മനസ്സിൻ്റെ എല്ലാ കഥകളും തുറന്നിടും, ഇല്ലാത്ത സദ്ഗുണത്തെ കൊണ്ടുവരും. ദുർഗുണമുള്ളതിനെ അകറ്റും, ഇല്ലാത്ത ദുർഗുണം വരുവാൻ അനുവദിക്കുകയില്ല. ഉള്ള സദ്ഗുണത്തെ തടഞ്ഞു നിർത്തും, അതിൻ്റെ സംവർദ്ധനം ചെയ്യും, ഇല്ലാത്ത സദ്ഗുണത്തെ കൊണ്ടുവരും. ഈ നാല് വ്യായാമം ശരിയായ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നമ്മളെ എത്തിക്കും. സമ്മാ വായാമോ. ഇനി സമ്മാ സതി. സതി എന്നാൽ സ്മൃതി. 2500 വർഷങ്ങളിൽ ഭാഷ മാറും, ശബ്ദം മാറും, ശബ്ദങ്ങളുടെ അർത്ഥം മാറും. ഇന്നത്തെ ഭാരതത്തിലെ എല്ലാ ഭാഷകളിലും സ്മൃതി എന്ന ശബ്ദത്തിന് ഒരേ അർത്ഥമേയുള്ളൂ. മെമ്മറി, അതായത് ഓർമ്മ. 2500 വർഷങ്ങൾക്ക് മുൻപുള്ള ഭാഷയിൽ ഈ അർത്ഥം മാത്രമല്ലായിരുന്നു, ഇതിനേക്കാളും ബൃഹത്തായ വലിയ ഒരർത്ഥമുണ്ടായിരുന്നു. അതായിരുന്നു സജഗത, ജാഗരൂകരായിരിക്കുക. എന്തിനെക്കുറിച്ചുള്ള ജാഗരൂകത? സ്വയം തന്നെപ്പറ്റി ജാഗരൂകരായിരിക്കുക. അതിനെ സതി എന്നാണ് പറഞ്ഞിരുന്നത്. തൻ്റെ ശരീരപ്രപഞ്ചത്തെക്കുറിച്ച്, തൻ്റെ ചിത്തപ്രപഞ്ചത്തെക്കുറിച്ച്, തൻ്റെ എല്ലാ കർമ്മങ്ങളെയും കുറിച്ച് ജാഗരൂകരായിരിക്കുക. അതിന് സതി എന്നാണ് പറഞ്ഞിരുന്നത്, സ്മൃതി എന്ന് പറയുമായിരുന്നു. വളരെ നല്ലതുപോലെ ജാഗരൂകരായിരിക്കുക. ഈ ജോലിയാണ് ആരംഭിച്ചത്, ഇന്നലെയും ഇന്നും ഈ ജോലിയാണ് ചെയ്യുന്നത്. ക്ഷണം പ്രതിക്ഷണം പ്രകടമാകുന്ന സത്യത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്വാസം വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. ഈ നാസികാദ്വാരത്തിലൂടെ, ആ നാസികാദ്വാരത്തിലൂടെ സ്പർശിക്കുന്നു, ഇവിടെ സ്പർശിക്കുന്നു, അവിടെ സ്പർശിക്കുന്നു, അതറിയുന്നു. ഇത് സതിയുടെ ജോലിയാണ്. ഈ മാർഗം പൂർണ്ണമായും നമ്മളെ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മതയിലേക്ക് കൊണ്ടുപോകുന്നവയാണ്. ഇതുവരെയുണ്ടായിരുന്ന അനുഭൂതി, ശ്വാസത്തെ ആശ്രയിച്ച് ശ്വാസത്തെക്കുറിച്ചുള്ള അറിവുണ്ടായി. ഇന്ന് രാത്രിയും നാളെ ദിവസം മുഴുവനും അധികം സൂക്ഷ്മമായ സത്യം പ്രകടമായി തുടങ്ങും. ഒരു ജോലി നമ്മൾ ബോധപൂർവം ചെയ്ത് നമ്മളെക്കുറിച്ചുള്ള സത്യമറിയുന്നതിനായി ശരീരം മുഴുവൻ ധ്യാനം ചെയ്തില്ല, മറിച്ച് ശരീരത്തിലെ ഈ ചെറിയ ഭാഗം, ത്രികോണാകൃതിയിൽ മേൽച്ചുണ്ടിൻ്റെ മേൽഭാഗം മുതൽ നാസിക വരെയുള്ള ഭാഗം, ആദ്യം ഈ ഭാഗങ്ങളെ അറിയുക. ഇവിടെ ശ്വാസം വരുന്നു, പോകുന്നു, ഇവിടെ സ്പർശിക്കുന്നു, അവിടെ സ്പർശിക്കുന്നു, ഇതുമാത്രം അറിയുന്നു. കാരണം കുറച്ച് സ്ഥലത്ത് മനസ്സ് സ്ഥിതി ചെയ്യുമ്പോൾ അത് വളരെ സൂക്ഷ്മമാകുന്നു, വലിയ സംവേദനാശീലമുള്ളതാകുന്നു. നമുക്ക് നമ്മുടെ മനസ്സിനെ സൂക്ഷ്മമാക്കിയെടുക്കണം, സംവേദനാശീലമാക്കണം. സൂക്ഷ്മവും സംവേദനാശീലവുമായാൽ കൂടുതൽ മുന്നേറുമ്പോൾ ശരീരത്തെക്കുറിച്ച് മുഴുവനും അറിയുവാൻ സാധിക്കും, ചിത്തത്തെക്കുറിച്ചെല്ലാം അറിയുവാൻ സാധിക്കും. ഇപ്പോൾ ഇത്രയും ദൂരത്തിൽ ഇന്ന് രാത്രി നോക്കും, നാളത്തെ ദിവസം നോക്കും. ശ്വാസം വരുന്നു, പോകുന്നു, സ്പർശിക്കുന്നുമുണ്ട്. അതുകൂടാതെ എന്താണ് നടക്കുന്നത്? സത്യം ഇതാണ്: ശരീരത്തിൽ എല്ലായിടത്തും പ്രതിക്ഷണം ശരീരത്തിലെ അണുവണുവിൽ എന്തെങ്കിലും കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്, സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ബയോകെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്, ജൈവരാസായനിക പ്രതിക്രിയ നടക്കുകയാണ്, എന്തെങ്കിലും ഇലക്ട്രോ മാഗ്നറ്റിക് റിയാക്ഷൻ നടക്കുകയാണ്, വിദ്യുത് ചുംബകീയ പ്രക്രിയ നടക്കുകയാണ്, ശരീരമാസകലം എന്തെങ്കിലും നടക്കുകയാണ്. മനസ്സ് സ്ഥൂലമായതിനാൽ അതിലേക്ക് ധ്യാനം പോലും പോയില്ല. ഒന്നാമത് സ്ഥൂലമാണ്, രണ്ടാമത് എല്ലായ്പ്പോഴും ബഹിർമുഖി. ബഹിർമുഖിയായിരിക്കുകയാണ്, തൻ്റെ നേരെ ഒരിക്കലും നോക്കിയിട്ടില്ല. തൻ്റെ നേരെ നോക്കുന്ന പ്രക്രിയ ചെയ്തിട്ടുണ്ടെങ്കിലും, ധ്യാനം ചെയ്യുവാനിരുന്നിട്ടുണ്ടെങ്കിലും സത്യത്തെ നോക്കിയിട്ടില്ല. അതേ വെറും കൽപ്പന, നമ്മുടെ ഇന്ന വിശ്വാസം. ഇങ്ങനെ ഒരു ആത്മാവുണ്ട്, അങ്ങനെ പരമാത്മാവുണ്ട്, ഇങ്ങനെ ആത്മാവില്ല, ആത്മാവും പരമാത്മാവും രണ്ടാണ് അല്ല ഒന്നാണ്. ഈ കൽപ്പനകളിൽ സമയം അധികവും നഷ്ടമാക്കി. തന്നെക്കുറിച്ച് രാഗദ്വേഷം എവിടെയാണ് ഉണരുന്നത്? അതിനെ എത്രമാത്രം വർദ്ധിപ്പിക്കുകയാണ്? എങ്ങനെ കെട്ടുകളിടുകയാണ്? അതിൽ നിന്നും എങ്ങനെ മുക്തി നേടാം? ഇതിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ടും അർത്ഥമില്ലാത്ത വ്യക്തമായ കൽപ്പനകളിൽ സമയം പൂർണ്ണമായും നഷ്ടമാക്കി. ഇപ്പോൾ ആദ്യമായിട്ടാണ് മൂന്നരക്കൈ നീളമുള്ള ഈ ശരീരത്തിനകത്ത് ശരീരത്തിൻ്റെ എല്ലാ പ്രപഞ്ചവും ചിത്തത്തിൻ്റെ എല്ലാ പ്രപഞ്ചവും ഇവ രണ്ടും തമ്മിലുള്ള പരസ്പര റിയാക്ഷൻ എങ്ങനെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ തുനിഞ്ഞത്. അനുഭൂതി കൊണ്ടറിയണം. വികാരങ്ങളുടെ ഉദ്ഗമസ്ഥാനം സ്വയം അറിഞ്ഞ്, സ്വയം വികാരങ്ങളുടെ ഉദ്ഗമത്തെ അടച്ച്, തൻ്റെ സ്വഭാവത്തെ അന്തർമനസ്സിൻ്റെ ആഴത്തലങ്ങളിൽ മുതൽ തൻ്റെ സ്വഭാവത്തെ മറിക്കുവാനുള്ള ജോലി ആരംഭിക്കാം. രാഗമുള്ള സ്വഭാവം എങ്ങനെ രാഗവിഹീനമായി മാറ്റിയെടുക്കാം? ദ്വേഷമുള്ള സ്വഭാവം എങ്ങനെ ദ്വേഷവിഹീനമായി മാറ്റിയെടുക്കാം? മോഹമുള്ള സ്വഭാവം എങ്ങനെ മോഹവിഹീനമാക്കി മാറ്റിയെടുക്കാം? സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മതയിലേക്ക് വളരാം. ഏതെങ്കിലും സംവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സംവേദന എന്ന് നമ്മൾ പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെയാണ്, അനുഭൂതിയെയാണ്. ഇത് ശരീരത്തിൽ മുഴുവനും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ ഈ ഭാഗത്തെയാണ് തിരഞ്ഞെടുത്തത്, മേൽച്ചുണ്ടുമുതൽ നാസിക വരെയുള്ള ഭാഗം. ഇവിടെ എന്താണ് നടക്കുന്നത്? നാസികയുടെ അകത്തെ ഭാഗത്ത് ചുമരുകളിൽ എന്താണ് നടക്കുന്നത്? നാസികയുടെ പുറത്തെ ഭാഗത്ത് എന്തോ നടക്കുന്നുണ്ട്. നാസികയുടെ താഴെ മേൽച്ചുണ്ടിൽ എന്തോ നടക്കുന്നുണ്ട്. എന്താണ് നടക്കുന്നത്? ഒന്നാമതായി കുറച്ചു ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ഈ ശ്വാസം വരികയും പോവുകയും ചെയ്യുന്നതിൻ്റെ താപമാനത്തിൽ വ്യത്യാസമുണ്ട്. ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ശ്വാസം അകത്തു പോയത് പുറത്തു വന്നപ്പോൾ കുറച്ച് ചൂടായിട്ടാണ് വന്നത്. പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന് കുറച്ച് ചൂട് കൂടുതലാണ്. സ്വാഭാവികമാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ താപമാനം കൂടുതലാണ്, വെളിയിലെ താപമാനം കുറവാണ്. വെളിയിലെ വാതാവരണത്തിലെ കാറ്റ് അകത്തുപോയി, അകത്തെ ചൂടുള്ള വാതാവരണത്തെ തൊട്ടു, വെളിയിൽ വന്നു, കുറച്ച് ചൂടുണ്ടായി. ഇതൊരിക്കലും അറിഞ്ഞിരുന്നില്ല, കാരണം ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. കാര്യം ഇതുപോലെ തന്നെയായിരുന്നു എല്ലായ്പ്പോഴും. ഇതൊന്നാമത്തെ കാര്യം. കുറച്ചും കൂടി ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ശ്വാസത്തെ ഉപേക്ഷിച്ച് ശ്വാസം വരുന്നു, പോകുന്നു, ശ്വാസത്തെ അറിയാതെ മറ്റെന്താണ് അവിടെ നടക്കുന്നത്? ശ്വാസം മൂലം ചൂടനുഭവപ്പെടുന്നു, തണുപ്പനുഭവപ്പെടുന്നു. ഇതൊരു സംഭവം. ഇതുകൂടാതെ മറ്റെന്താണ് സംഭവിക്കുന്നത്? ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ശ്വാസം വന്നാലും വന്നില്ലെങ്കിലും പോയാലും പോയില്ലെങ്കിലും മറ്റെന്തോ കൂടി സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ചൂടുപോലെ, ചിലപ്പോൾ തണുപ്പ് പോലെ, ചിലപ്പോൾ വിയർക്കുന്നത് പോലെ, ചൊറിയുന്നത് പോലെ, തരുതരിപ്പ് പോലെ, മരവിപ്പ് പോലെ, തുടിക്കുന്നത് പോലെ, സ്പന്ദനം പോലെ, ഇടിക്കുന്നത് പോലെ, പിടയ്ക്കുന്നത് പോലെ, കുളിരു പോലെ, പുളകം പോലെ, എന്തൊക്കെയോ നടക്കുന്നു. ചിലപ്പോൾ ഒട്ടും ഭാരമില്ലാത്തതുപോലെ, ചിലപ്പോൾ ഭാരം പോലെ തോന്നും, വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നും, വേദന പോലെ, ചുരുങ്ങുന്നത് പോലെ, വിടരുന്നത് പോലെ, വരണ്ടതുപോലെ, ഈർപ്പം പോലെ എന്നിങ്ങനെയൊക്കെ തോന്നും. എത്രയെത്ര പ്രകാരത്തിലുള്ള സംവേദനകളാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ ഇന്ന പ്രകാരത്തിലുള്ളത് വേണമെന്നാശിച്ചാൽ അത് പറ്റില്ല. അത് സ്വയം ഉണ്ടാകുകയാണ്. ഈ ക്ഷണം സ്വയം എന്തുണ്ടായോ അതിനെ അറിഞ്ഞു. ഉണ്ടാകാത്തതിൻ്റെ കൽപ്പന ചെയ്യേണ്ട, ആഗ്രഹിക്കുകയും ചെയ്യേണ്ട. എന്തുണ്ടാകുന്നു? ഈ ക്ഷണം ഇതുണ്ടായി, അടുത്ത ക്ഷണം ഇതുണ്ടായി, അടുത്ത ക്ഷണം മറ്റൊന്ന്. ഇങ്ങനെ ക്ഷണം പ്രതിക്ഷണം എന്തുണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ അതിനെ അറിഞ്ഞുകൊണ്ടേയിരിക്കും. സാക്ഷീഭാവത്തിലറിയും. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. പഴയ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ചൊറിച്ചിൽ തോന്നി, നമുക്കിഷ്ടമില്ല, ഉടനെ കൈയെടുത്ത് ചൊറിഞ്ഞു. ഇഷ്ടമായില്ല, അത് മാറ്റിക്കളയണം, ഉടനെ ചൊറിഞ്ഞു. ഇപ്പോളില്ല. ചൊറിച്ചിലുണ്ടായാൽ ഭോക്താഭാവത്തിലല്ല, ദുഷ്ടഭാവത്തിൽ, സാക്ഷീഭാവത്തിൽ കാണണം. ശരി, നീ വന്നു, നിന്നെയും നോക്കാം. എത്ര നേരം നിൽക്കുമെന്ന്? കൂടുതൽ വേഗത്തിലായി, കൂടുതലായി, ആരംഭിച്ചതിനേക്കാളും വേഗത്തിലായി, കൂടുതലായി, കൂടുതലായി, ഒടുവിൽ സമാപിച്ചു. ഒരു ചൊറിച്ചിലും അനന്തകാലം വരെ നിലനിൽക്കുകയില്ല, കുറേ കഴിയുമ്പോൾ സമാപ്തമാകും. ഇതുപോലെ എന്തുതന്നെ സംവേദന എവിടെ തോന്നിയാലും അത് അനന്തകാലം വരെ നിലനിൽക്കുകയില്ല, ഉത്പന്നമാകും, കുറേ കഴിയുമ്പോൾ സമാപ്തമാകും. ഉത്പന്നമാകും, കുറേ കഴിയുമ്പോൾ സമാപ്തമാകും. മതി, കേവലം സാക്ഷീഭാവത്തിൽ അറിയുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ഇന്ന് രാത്രിയും നാളെ പകലും മുഴുവനും ചെയ്യും. പിന്നെ കാണാം, നമ്മൾ കൂടുതൽ സൂക്ഷ്മതയിലേക്ക് നീങ്ങുകയാണ്. ഈ സതി, കൽപ്പനകളില്ലാത്ത സത്യം, അനുഭവത്തിൽ വരുന്ന ഈ സതി, സമ്മാസതി, ശരിയായ സതിയല്ലേ? അതനുഭൂതിയിൽ വരുന്നതാണ്. അറിയുന്ന സത്യവും തന്നെ സംബന്ധിക്കുന്നത് തന്നെ, തൻ്റെ ശരീരത്തെയും ചിത്തത്തെയും സംബന്ധിക്കുന്നത്, മറ്റു യാതൊന്നുമായി ബന്ധമില്ല. സ്വന്തം ചിത്തപ്രപഞ്ചം, സ്വന്തം ശരീരപ്രപഞ്ചം, ഇവ രണ്ടും കൂടി ചേരുന്നതിനെ, ഒരുമിച്ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതറിയുന്ന ജോലി. എല്ലാ സംവേദനകളും ശരീരത്തിൻ്റെയും ചിത്തത്തിൻ്റെയും പ്രപഞ്ചമാണ്. സമ്മാസമാധി, കുശലമായ ചിത്തത്തിൻ്റെ ഏകാഗ്രത, അതിനെയാണ് സമ്മാസമാധി, ശരിയായ സമാധി എന്ന് പറയുന്നത്. കേവലം ചിത്തത്തിൻ്റെ ഏകാഗ്രത, അതിനെ സമാധി എന്ന് പറയും. സമ്മാസമാധി, സമ്യക് സമാധി, അതായത് ശരിയായ സമാധി. മനസ്സ് വളരെ മലിനമാണ്, രാഗം നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് രാഗത്തെ ആശ്രയിച്ചു മനസ്സ് ഏകാഗ്രമാക്കിയാൽ, ദ്വേഷത്തെ ആശ്രയിച്ചു മനസ്സ് ഏകാഗ്രമാക്കിയാൽ, ഏതെങ്കിലും കൽപ്പനയെ, ഇല്ലാത്തവയെ ആശ്രയിച്ചു മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ സമ്മാസമാധി ശരിയായ സമാധിയാകുന്നില്ല. ഒരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. കൊക്കിനെ കണ്ടിട്ടില്ലേ? വെള്ളത്തിൻ്റെ അടുത്ത് ഒറ്റക്കാലിൽ അങ്ങനെ നിൽക്കുന്നു, ഒട്ടും അനങ്ങുന്നില്ല, നല്ല സമാധിയിലാണ്, വലിയ ധ്യാനത്തിലാണ്. എന്ത് കാര്യത്തിലാണ് സമാധി? വെള്ളത്തിലെങ്ങാനും ഒരു മീനിനെ കണ്ടാൽ ചാടിപ്പിടിക്കണം, അത് സമാധിയിൽ തന്നെയാണ്. പൂച്ചയെ കണ്ടിട്ടില്ലേ? എലിയുടെ മാളത്തിനരികിൽ എങ്ങനെ നിൽക്കുന്നു? അനങ്ങുന്നില്ല, ഒരു രോമം പോലും അനങ്ങുന്നില്ല, വലിയ സമാധിയിലാണ്. എലി പുറത്തു വന്നാൽ ചാടിപ്പിടിക്കണം. ഒരു വേടനെ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് തൻ്റെ ഇരട്ടക്കുഴൽ തോക്കിൽ കൂടി ശ്രദ്ധിച്ചിരിക്കുന്നത്? മുൻപിലൊരു ഇരയെ കണ്ടാൽ ഉടനെ വെടിവെക്കണം. ഇതെല്ലാം സമാധികൾ തന്നെയാണ്, ധ്യാനം തന്നെ, ഏകാഗ്രത തന്നെ. സമ്മാ അല്ല, ശരിയായതല്ല, നമുക്കുപയോഗമുള്ളതല്ല. ലോകത്തേറ്റവും നീചപ്രവൃത്തികൾ പോലും മനസ്സേകാഗ്രമായിട്ടാണ് ചെയ്യുന്നത്. കേവലം മനസ്സിൻ്റെ ഏകാഗ്രത നമ്മെ മുക്താവസ്ഥ വരെ കൊണ്ടുപോയി എത്തിക്കില്ല. മലിനമല്ലാത്ത, രാഗമല്ലാത്ത, ദ്വേഷമില്ലാത്ത, മോഹമില്ലാത്തതിനെ ആധാരമാക്കിയ ഏകാഗ്രത മാത്രമേ മംഗളദായിയാകുന്നുള്ളൂ. ഈ ക്ഷണം നടന്ന സംഭവം, അതിനോട് രാഗമില്ല, ദ്വേഷമില്ല, അതൊരു കൽപ്പനയുമല്ല. ശ്വാസം വരുന്നു, അതിനോട് രാഗമില്ല, ദ്വേഷമില്ല. ശ്വാസം സ്പർശിക്കുന്നു, അതിനോട് രാഗമില്ല, ദ്വേഷമില്ല, കൽപ്പനയുമില്ല. ചൊറിച്ചിലുണ്ടായി, തരുതരിപ്പുണ്ടായി, ഇക്കിളിയുണ്ടായി, പെരുപ്പുണ്ടായി, അതിനോട് യാതൊരു രാഗവുമില്ല, ദ്വേഷവുമില്ല. അവ സത്യമാണ്, കൽപ്പനയുമല്ല. അങ്ങനെ ക്ഷണം പ്രതിക്ഷണം അതിനെ അറിഞ്ഞറിഞ്ഞ് എത്ര ദീർഘനേരം അറിഞ്ഞുകൊണ്ടിരിക്കുമോ അത്രയും സമാധി ബലമുള്ളതായിത്തീരും. ഇതാണ് ചെയ്യേണ്ടത്, ഈ ജോലിയാണ് ചെയ്യേണ്ടത്. ഇതിനുശേഷവും പ്രജ്ഞയുടെ തലത്തിലെ ധർമ്മത്തിൻ്റെ ബാക്കിയുള്ള രണ്ടംഗങ്ങൾ അവ ഇന്ന് ചർച്ച ചെയ്യുന്നില്ല. അതിൻ്റെ ചർച്ച നാളെ ചെയ്യാം, കാരണം ആ തലത്തിലേക്ക് നമുക്ക് മറ്റന്നാൾ കടക്കുവാനുള്ളതാണ്. ഇപ്പോൾ ശീലങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെ താമസിക്കുമ്പോൾ ശീലങ്ങൾ പാലിക്കുന്നതിന് യാതൊരു വിഷയവുമില്ല. പരിസ്ഥിതികൾ തന്നെ ശീലം പാലിക്കുന്നതിന് സഹായകമാണ്. കേവലമൊരു ശീലം, സത്യം പറയുക എന്നതിൽ പ്രയാസമുണ്ടായേക്കാം. പരസ്പരം വർത്തമാനം പറഞ്ഞാൽ എന്തെങ്കിലും കള്ളം പറയും, ശീലം ഭംഗമാകും. ആചാര്യൻ വിളിച്ചു ചോദിക്കുമ്പോൾ വലിപ്പം പറയുകയോ എന്തെങ്കിലും മറച്ചുവെച്ച് പറയുകയോ ചെയ്താൽ ശീലം ഭംഗമാകും. വലിയ ശ്രദ്ധ വേണം. ബാക്കി നാല് ശീലങ്ങളും ഇവിടെ താമസിച്ചും കൊണ്ട് പാലിക്കുവാൻ വളരെ എളുപ്പമാണ്. അഞ്ച് ശീലങ്ങളും നല്ലതുപോലെ പാലിച്ചുകൊണ്ട് സ്വന്തം സമാധി പുഷ്ടമാക്കുന്ന ജോലി ചെയ്യണം. നാളെ വൈകുന്നേരം പ്രജ്ഞയുടെ കാര്യം ശരിക്കും മനസ്സിലാകും. മറ്റന്നാൾ പ്രജ്ഞയുടെ തലത്തിൽ കിടക്കും. കയ്യിലുള്ള സമയം 8 ദിവസം ഇനി ബാക്കിയുണ്ട്. ഇത്ര വലിയ ജോലിക്ക് 8 ദിവസം വളരെ ചെറുതാണ്. അതിൻ്റെ വളരെ നല്ല ഉപയോഗമാകട്ടെ, നല്ല വിവേകത്തോടെ ഉപയോഗമുണ്ടാകട്ടെ. ഇതുപോലൊരവസരം ജീവിതത്തിൽ ഇനി കിട്ടുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. വലിയ ഭാഗ്യം കൊണ്ട് പുണ്യം കൊണ്ട് പ്രാപ്തമാകുന്നതാണ്. മനുഷ്യൻ്റെ ജന്മം തന്നെ വലിയ പുണ്യം കൊണ്ടാണ് പ്രാപ്തമാകുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ശുദ്ധധർമ്മം കിട്ടുക വളരെ വലിയ പുണ്യമാണ്. അല്ലെങ്കിൽ മനുഷ്യജന്മം ഏതെല്ലാം കർമ്മകാന്ഡങ്ങളിൽ മുഴുകിപ്പോകും, എങ്ങനെയെല്ലാമുള്ള സാമ്പ്രദായിക കാര്യങ്ങളിൽ കുരുങ്ങിപ്പോകും, എങ്ങനെയെല്ലാമുള്ള ദാർശനിക വിശ്വാസങ്ങളിൽ കുരുങ്ങിത്തീരും. ശരിയായ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുകയേയില്ല. പാലിക്കുന്നത് എത്രയോ ദൂരെ. വളരെ ഭാഗ്യമായി മനുഷ്യജന്മം കിട്ടി. വലിയ ഭാഗ്യമായി ശുദ്ധധർമ്മം കിട്ടി. അതിൽ ശ്രദ്ധയുണർന്നു. ഇനി ജോലി ചെയ്യുക. സമയത്തിൻ്റെ വളരെ നല്ല ഉപയോഗമുണ്ടാകട്ടെ. മറ്റാർക്കും വേണ്ടി ഉപകാരം ചെയ്യുകയില്ല, സ്വന്തം നന്മയ്ക്കു വേണ്ടി, സ്വന്തം മംഗളത്തിനു വേണ്ടി, സ്വന്തം മുക്തിക്കു വേണ്ടി. ശിബിരത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ, എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ, സ്വസ്തി മുക്തി ഭവിക്കട്ടെ.
മംഗളം ഭവതു സർവ മംഗളം ഭവതു സർവ
ആവശ്യമെങ്കിൽ 5 മിനിറ്റ് വിശ്രമിക്കാം. അതിനുശേഷം വീണ്ടും ധ്യാനം ചെയ്യാനിരിക്കാം. 5 മിനിറ്റ് വിശ്രമിക്കാം.